അല്പം കൊണ്ടോ അധികം കൊണ്ടോ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. പുതിയ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കൺവെൻഷൻസ് ഒന്നും ആയിരുന്നില്ല. അപ്പോസ്തല പിതാക്കന്മാരൊക്കെയും നടത്തിയിരുന്നു. തന്നെയല്ല, ഞങ്ങളൊക്കെ സാധാരണ പ്രസംഗിക്കുന്നത് പോലെ ഒന്നോ രണ്ടോ മണിക്കൂർ തികച്ച് പ്രസംഗിക്കാൻ പോലും അപ്പോസ്തലന്മാർക്ക് കഴിഞ്ഞെന്ന് തോന്നുന്നില്ല. എങ്കിലും ആ ചെറിയ സമയത്തെ ശുശ്രൂഷ കൊണ്ട് കർത്താവ് മഹത്വമെടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നു. ആവശ്യബോധമാണ് ഏത് കാര്യത്തിന്റെയും അടിസ്ഥാനം. നുറുങ്ങിയ ഹൃദയത്തോടെ നാം ദൈവത്തിനെ ഇരിക്കുമെങ്കിൽ ഞാനല്ല, കർത്താവ് തന്നെ നമ്മോട് സംസാരിക്കും. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു മീറ്റിംഗിൽ പറഞ്ഞ പോലെ ദൈവവചനം പ്രസംഗിക്കാൻ മനുഷ്യർക്കാർക്കും അധികാരമില്ല, ഭൂതന്മാർക്ക് അധികാരമില്ല, സുവിശേഷം പ്രസംഗിക്കാൻ മനുഷ്യർക്ക് അവകാശമില്ല. അത് ദൈവം പ്രസംഗിക്കേണ്ടതാണ്. മനുഷ്യരത് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായിട്ട് അത് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അയാൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവരായി നാം ദൈവസേനയിൽ ഇരിക്കണം എന്ന് നിങ്ങളെ ഓർപ്പിക്കും. വളരെ മുഖവരിയൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അത് ചില ഭാഗങ്ങൾ വായിക്കാം. സഹോദരന്മാരാരെങ്കിലും നിന്റെ വാക്യങ്ങൾ വായിക്കണം. സദൃശ്യവാക്യങ്ങൾ 30-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ, ആദ്യത്തെ 2 വാക്യങ്ങൾ വായിക്കണം. പിന്നാലെ 27-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ പറയുന്ന 2 വാക്യങ്ങൾ വായിക്കണം. സദൃശ്യവാക്യങ്ങൾ 30-ാം അധ്യായം 1-ഉം 2-ഉം വാക്യം.
യാക്കയുടെ മകനായ ആഹൂരിന്റെ വചനങ്ങൾ ഒരു വള്ളപ്പാട്, ആ പുരുഷന്റെ വാക്യമാവരുത്. ദൈവമേ ഞാൻ അധ്വാനിച്ചു, ദൈവമേ ഞാൻ അധ്വാനിച്ച് ജയിച്ചിരിക്കുന്നു. ഞാൻ സകല മനുഷ്യരിലും മൃഗപ്രായനത്രേ, മനുഷ്യബുദ്ധി എനിക്കില്ല, ഞാൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ല, പരിശുദ്ധനായവന്റെ പരിജ്ഞാനം എനിക്കില്ല.
മതി. 27-ാം സങ്കീർത്തനത്തിന്റെ 127-ാം സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ.
യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു.
മതി. സദൃശവാക്യങ്ങളിൽ ഞാനായ സലോമോൻ ദൈവം തനിക്ക് കൊടുത്തായ ആ ജ്ഞാനത്തിൽ നിന്ന് ഉളവായതായ വചനങ്ങളും അതുപോലെ തന്നെ മറ്റ് ജ്ഞാനികളായിട്ട് പല കാലങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളുടെ മൊഴികളും പലരുടെയും അനുഭവ ദൃഷ്ടാന്തങ്ങളും എല്ലാം കൂടി കോർത്തിണക്കി താൻ സദൃശ വാക്യങ്ങളിൽ സംസാരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമുക്ക് അത്രയ്ക്ക് വ്യക്തമല്ലാത്ത ഒരു പുരുഷൻ, യാക്കയുടെ മകനായ ആഗൂർ എന്ന് പറയുന്ന ആളിനെ കുറിച്ച് വേദപുസ്തകത്തിൽ മറ്റു ഭാഗങ്ങളിൽ എന്തെങ്കിലും നമുക്ക് വിവരം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ലെന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്നാൽ സലോമോന്റെ രാജാവിന് അല്ലെങ്കിൽ സദൃശവാക്യങ്ങളുടെ കർത്താവിന് അദ്ദേഹത്തെക്കുറിച്ച് അല്പം അറിയാം. ഈ ആഗൂർ എന്ന് പറയുന്ന ആള് ആരായിരുന്നാലും ഒന്നെനിക്കറിയാം, അദ്ദേഹം ദൈവത്തെ വിളിക്കുന്ന ഒരു മനുഷ്യനാണ്. തന്റെ ജീവിതത്തിൽ തനിക്ക് സംഭവിച്ച പരാജയം മുമ്പേ കർത്താവിന്റെ ദാസൻ എനിക്ക് മുമ്പേ മുഖവര പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് വളർച്ച നേടുന്ന കാര്യം. ജീവിതത്തിൽ എത്ര പരിശ്രമിച്ചാലും പുരോഗതി ഉണ്ടാകാത്ത ഒരു അനുഭവം ഉണ്ടാകാറുണ്ട്. ഇതുപോലെ ഈ പറയപ്പെട്ട വ്യക്തി തന്റെ ജീവിതത്തിൽ ഒരു ഉന്നതി പ്രാപിക്കാനായിട്ട് വളരെ പാടുപെട്ട ആളാണെന്ന് തോന്നുന്നു. അദ്ദേഹം ദൈവഭാഗത്ത് വന്നതിന് ശേഷമാണോ അതിന് മുൻപാണോ അറിഞ്ഞുകൂടാ, ഏതായാലും ഉയരാനായിട്ട് വളരെയധികം തത്രപ്പാട് കാണിച്ച ഒരാളാണ്. ഒടുവിൽ എനിക്ക് ഒരാത്മപരിശോധന ചെയ്യുവാനുള്ള അവസരം കിട്ടി. അർത്ഥമില്ലാത്ത പരിശ്രമം കൊണ്ട് താൻ ഒട്ടും ഉയരുന്നില്ല, വളരുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹം തന്റെ പദ്ധതിയൊക്കെ ഒന്ന് ശാന്തമാക്കിയിട്ട് ദൈവത്തിങ്കിലേക്ക് മുഖം ഉയർത്തി അവൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവമേ ഞാൻ അധ്വാനിച്ചു, ദൈവമേ ഞാൻ അധ്വാനിച്ച് ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കറിയാം, ഞാനും ഒരു സ്കൂൾ കുട്ടിയായിട്ട് പഠിച്ചതുകൊണ്ട് എനിക്കറിയാം, പരിശ്രമശീലം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് സാഹിത്യ സമാജത്തിനൊക്കെ നല്ല പ്രസംഗമൊക്കെ പറയാറുണ്ട്. അതിനകത്ത് പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരാശയം, പരിശ്രമിച്ചാൽ സാധിക്കാത്ത കാര്യമൊന്നും ഇല്ലെന്ന്. അതിന് ഉദാഹരണമായിട്ട് നെപ്പോളിയൻ ചക്രവർത്തിയുടെയും മറ്റും ഉദാഹരണങ്ങൾ കുട്ടികൾ പറയാറുണ്ട്. നെപ്പോളിയൻ താൻ ഒരിക്കൽ പറഞ്ഞു, ഞാനൊരു നിഘണ്ടു എഴുതിയാൽ, ഡിക്ഷണറി എഴുതിയാൽ എന്റെ ഡിക്ഷണറിയിൽ അസാധ്യത എന്നൊരു പദം ഞാൻ ചേർക്കുകയില്ല, കാരണം മനുഷ്യനാൽ അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊക്കെയും ഞാനും കോട്ടി ചെയ്തൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സ്റ്റേറ്റ്മെന്റ് അനുഭവത്തോട് ചേർത്ത് നോക്കിയിട്ട് അതെത്രമാത്രം ശരിയാണ് എന്നൊന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്കൊരു സത്യം മനസ്സിലാക്കുന്നത്. ജീവിതത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് പറഞ്ഞ ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ തന്റെ ജീവിത സായാഹ്നത്തിൽ ബ്രിട്ടീഷ് പട്ടാളവുമായിട്ടുള്ള യുദ്ധത്തിൽ വാട്ടർലൂ എന്ന് പറയുന്നതായ സമരാങ്കണത്തിൽ പരാജയപ്പെട്ടു. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ സേനാധിപനായിരുന്ന വെല്ലിംഗ്ടന്റെ മുമ്പിൽ അടിയറ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തെ വെല്ലിംഗ്ടൻ സെയിന്റ് ഹെലീന എന്ന് പറയുന്ന ദ്വീപിലേക്ക് നാടുകടന്നു. അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ഒരു ഏഴയെ പോലെ അവിടെ കിടന്ന് അന്ത്യശ്വാസം വലിച്ചെന്നാണ് തന്റെ ജീവചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളത്. ഈ നെപ്പോളിയൻ ചക്രവർത്തിക്ക് മുൻപ് ലോക ചരിത്രത്തിൽ അതിശക്തനായി വിളങ്ങിയ ഒരു പരാക്രമിയാണ്, നാല് സാമ്രാജ്യങ്ങളിൽ മൂന്നാമത്തെ സാമ്രാജ്യത്തിന്റെ അധിപതിയായിരുന്ന അലക്സാണ്ടർ ദി ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന പ്രസിദ്ധനായ ജ്ഞാനിയുടെ കീഴിൽ ആയോധനവിദ്യ മുതൽ സകല ശാസ്ത്ര വിഷയങ്ങളും പഠിച്ച് 40 വയസ്സ് തികയുന്നതിന് മുമ്പ് അന്ന് അറിയപ്പെട്ട രാജ്യങ്ങളുടെ പകുതിയോളം ആക്രമിച്ച് കീഴടക്കിയവനെന്നാണ്. താൻ ചെന്ന ഒരൊറ്റ സ്ഥലത്ത് പോലും ആരും തനിക്കെതിരായിട്ട് നിന്നിട്ടില്ല, ആരും തന്നെ വിജയിച്ചിട്ടുമില്ല. തനിക്ക് യുദ്ധം ഒരു കുട്ടിക്കളിയായിരുന്നു, ഞാൻ വായിച്ചിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിൽ വന്ന് ഫോറസ് എന്ന് പറഞ്ഞ രാജാവിന്റെ രാജ്യം ആക്രമിച്ചു. ഒടുവിൽ ഫോറസ് സങ്കടം പറഞ്ഞപ്പോൾ നിന്റെ രാജ്യം നിനക്ക് തന്നെ തിരിച്ചു തന്നേക്കാവെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തിട്ട് അദ്ദേഹം കപ്പൽ കയറിപ്പോയി. പോകുന്ന വഴിക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടി അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ കപ്പലിലിരുന്ന് അദ്ദേഹം കടലിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞത്രേ, മഹാസമുദ്രമേ, നീ ഒരു കരയായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ആക്രമിച്ച് കീഴടക്കുമായിരുന്നു. അതുപോലുള്ള ഒരു വീരൻ തന്റെ യാത്ര മുഴുപ്പിക്കുന്നതിന് മുമ്പ് ഒരിടത്താവളത്തിൽ വെച്ച് ജ്വരം ബാധിച്ച് അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ മരണം വഴിയായി മാറ്റപ്പെട്ടു പോയി. പറഞ്ഞതിന്റെ താല്പര്യം, പരിശ്രമത്താൽ എല്ലാം സാധിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന അനേകം വീരപരാക്രമികൾക്ക് അത് കഴിയാതെ പോയി. അവരുടെ ജീവിതത്തിന്റെ നട്ടുച്ചയ്ക്ക് തന്നെ സൂര്യൻ അസ്തമിച്ചു. ദൈവത്തിന് സ്തോത്രം, മനുഷ്യൻ പിന്നെയും ബലഹീനനാണ്. മനുഷ്യന്റെ പരിശ്രമത്താൽ അവനൊന്നും സാധിക്കുന്നില്ല. നമ്മുടെ ചിന്താവിഷ്ടത്തിലേക്ക് മടങ്ങി വരാം. ഒരു ദൈവ മനുഷ്യൻ പറയുകയാണ്, ദൈവമേ ഞാൻ അധ്വാനിച്ചു, ഞാൻ അധ്വാനിച്ച് ക്ഷയിച്ചിരിക്കുന്നു. പ്രിയരെ, ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയെ നോക്കിയാൽ, ഈ ലോകത്തെ നോക്കിയാൽ, വ്യക്തി ജീവിതത്തിലായാലും ശരി, കുടുംബജീവിതത്തിലായാലും ശരി, സാമൂഹ്യ തലത്തിലായാലും രാഷ്ട്രീയ മണ്ഡലത്തിലായാലും, എവിടെ തിരിഞ്ഞു നോക്കിയാൽ പരിശ്രമത്തിന് യാതൊരു കുറവുമില്ല. മനുഷ്യൻ രാത്രിയെ പകലാക്കിക്കൊണ്ട് പരിശ്രമിക്കുക, സമയമില്ലാത്ത കുഴപ്പമേ. ഞാനിത് പറയുമ്പോൾ എനിക്കൊരു സഹോദരനെ അറിയാം, അദ്ദേഹം ആത്മരക്ഷയിലേക്ക് വന്ന ഒരാളാണ്. കർത്താവ് പറഞ്ഞ പോലെ ദൈവരാജ്യത്തിന് വളരെ അകന്നവനല്ല. അദ്ദേഹത്തിന്റെ ഭാര്യ നല്ല ദൈവകൃപയുള്ള ഒരു സഹോദരിയാണ്. ഈ സഹോദരനെ പലപ്പോഴും ഞങ്ങൾ കാണുമ്പോൾ യോഗങ്ങൾക്കൊക്കെ വിളിക്കും. എന്ന് വിളിച്ചാലും ഇദ്ദേഹം പറയുന്ന ഒരു എക്സ്ക്യൂസ്, ഒരു തടസ്സവാദം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ഓവർ ടൈം ഉണ്ടായിരുന്നു. ഓവർ ടൈം, ഈ ഓവർ ടൈം പരിപാടി ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. കുറഞ്ഞ പക്ഷം 127-ാം സങ്കീർത്തനം പാടിയ കാലത്തിൽ ഇതുണ്ടായിരുന്നു. നമ്മൾ വായിച്ചല്ലോ ചില വാക്യങ്ങൾ. നിങ്ങൾ നന്നാ രാവിലെ എഴുന്നേൽക്കുന്നതും പിന്നെ വളരെ വൈകി കിടപ്പാൻ പോകുന്നതും അതാ ഓവർ ടൈം എന്ന് പറയും. എത്ര രാവിലെ എഴുന്നേറ്റ് പണി തുടങ്ങും, വളരെ താമസിച്ച് പണി തീർക്കുക, കഠിന പ്രയത്നം ചെയ്ത് പരിഹരിക്കും. അതിനെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഇതൊക്കെ ചെയ്താലും വ്യർത്ഥമത്രേ, വ്യർത്ഥമത്രേ. ദൈവത്തെ ഉൾപ്പെടുത്താത്ത പരിശ്രമമെല്ലാം വ്യർത്ഥമത്രേ. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയയില്ലെന്ന് അന്നൊരിക്കൽ ഏറ്റു പറഞ്ഞത് ഇന്ന് സത്യമാണ്. ക്രൈസ്തല്ലോ, നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടാകും, അമേരിക്കയുടെ പ്രഗത്ഭനായ ഒരു പ്രസിഡന്റ് ജോൺ കെന്നഡി, താൻ കത്തോലിക്ക വിശ്വാസിയായിരുന്നല്ലോ, അദ്ദേഹം അമേരിക്കയിലെ സെനറ്റിൽ തന്റെ പ്രസിഡൻഷ്യൽ അഡ്രസ്, തന്റെ പ്രസിഡന്റിന്റെ പ്രസംഗം പറയാനായിട്ട് തയ്യാറാക്കി വെച്ചിരുന്നു. പക്ഷേ ആ പ്രസംഗം തനിക്ക് അവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിനുമ്പായിട്ട് ടെക്സാസ് നഗരത്തിൽ വെച്ച് ഒരു യാത്രയിൽ ഒരു കൈസ്ട്രോക്കിന്റെ വെടിയേറ്റ് താൻ മരിച്ചു. അതിനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ളത് അദ്ദേഹം തയ്യാറാക്കി വെച്ചിരുന്നതും തനിക്ക് പറയാൻ കഴിയാതെ പോയതുമായ ആ പ്രസംഗത്തിൽ താൻ 127-ാം സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങൾ ഉദ്ധരിച്ചിരുന്നു. ആ വാക്യം ഇതായിരുന്നു, യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. തറം പറ്റുന്നത് പോലെ ശരിയായി. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ, അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്തിന്റെ ഫോഴ്സ്, അവരുടെ പവർ എത്ര വലുതാണ്, അവരുടെ ആകാശ വ്യോമശക്തി, അവരുടെ സൈനിക ശക്തി, അവരുടെ നാവിക ശക്തി, അതിന്റെ അപ്പുറത്തായിട്ട് അവരുടെ ആയുധശക്തി. അമേരിക്കയുടെയൊക്കെ ആയുധങ്ങളിൽ നിന്ന് എന്റെ ഭാഷയെ പറഞ്ഞാൽ പൊഴിഞ്ഞു വീഴുന്നത് പെറുക്കിയാണ് മറ്റ് രാജ്യങ്ങൾ ആയുധങ്ങൾ കൂട്ടിവെക്കും. അതുപോലെ ഒരു വൻശക്തിയുടെ തലപ്പത്തിരുന്ന ആളിന് മരണം, അത് അടുത്തപ്പോൾ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒരു കൈസോക്കിന്റെ വെടിയുണ്ട മതിയായിരുന്നു തന്റെ ജീവനെ അപഹരിപ്പാൻ. ദൈവം കാക്കുന്നില്ലെങ്കിൽ കാക്കപ്പെടുകയില്ല. ഫ്രൈസ്തല്ലോ, ഇന്ന് ലോകത്തിൽ 500 കോടിയോടടുത്ത് മനുഷ്യരുണ്ടെന്നാണല്ലോ പറയുന്നത്. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നത്, ഈ 500 കോടി ആളുകളും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങളെ രക്ഷിപ്പാൻ അവർക്ക് സാധ്യമല്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നില്ലെങ്കിൽ, അതേസമയം ദൈവം നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഈ മുഴു ലോകവും നിങ്ങൾക്കെതിരായി നിന്നാലും നിങ്ങൾക്ക് ഭയപ്പെടാനുമില്ല. ദൈവത്തിന് സ്തോത്രം. സദൃശവാക്യങ്ങൾ 30-ാം അധ്യായത്തിൽ നമ്മൾ കേൾക്കുന്ന പ്രലോഭനത്തിന്റെ മറുപടിയാണ് 127-ാം സങ്കീർത്തനത്തിലെ പ്രഥമ വാക്യങ്ങൾ. ദൈവമേ ഞാൻ അധ്വാനിച്ചു, ദൈവമേ ഞാൻ അധ്വാനിച്ച് ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ അധ്വാനിക്കുകയാണെങ്കിൽ അധ്വാനത്തിന്റെ അനുവാദത്തിനനുസരിച്ച് മനുഷ്യൻ ഉയർച്ച പ്രാപിക്കുക ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഞാൻ അധ്വാനിച്ച് ഞാൻ ക്ഷയിച്ചിരിക്കുന്നതാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം, അധ്വാനത്തിന് എവിടെയോ പാളിച്ച സംഭവിച്ചിട്ടുണ്ട്, എവിടെയോ വഴികേട് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് ഒന്ന് രണ്ട് സങ്കീർത്തന വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഓർപ്പിക്കുകയാണ്. കൃത്യസമയത്ത് വിളിക്കാൻ നിർത്തുകയും ചെയ്തുകൊള്ളാം, ആരും അതിനെക്കുറിച്ച് ആശങ്ക കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. രണ്ട് വാക്യങ്ങൾ ഞാൻ പറയുന്നു, സഹോദരന്മാരാരെങ്കിലും വായിക്കണം. ഒന്ന് സഭാപ്രസംഗി 10:15 വാക്യം, അടുത്തത് 107 സങ്കീർത്തനത്തിന്റെ 7 വാക്യം. സഭാപ്രസംഗി 10:15 ആദ്യം വായിക്കാം.
പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത തങ്ങളുടെ പ്രയത്നത്താൽ ക്ഷീണിച്ചു പോകുന്നു.
നിങ്ങൾ കേട്ട് കാണുമല്ലോ, പട്ടണത്തിലേക്ക് പോകുന്ന, പട്ടണത്തിലേക്ക് ചെല്ലുന്നതായ ആ വഴി അറിയാൻ പാടില്ലാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്താൽ ക്ഷീണിച്ചു പോകും. പട്ടണം അവർക്കറിയാം, പക്ഷെ വഴി അറിയാം. ഞാനിത് പറയുമ്പോൾ എന്റെ ഒരു അനുഭവം പറയും, നിങ്ങൾക്ക് ഒന്ന് ഊരിച്ചിരിക്കാൻ ചിലപ്പോൾ അത് വക നൽകും. ഞാൻ ഒരിക്കല് എൻ്റെ ഒരു ആത്മീയ സഹോദരന്റെ കൂടെ, എനിക്ക് ഭൂമിശാസ്ത്രപരമായിട്ട് നല്ല പിടിയില്ലാത്ത ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ, എനിക്ക് ആ സ്ഥലം ഒട്ടും വരികയില്ല, രായംകുളത്തിനടുത്താണ്. എന്റെ കൂടെയുള്ള സഹോദരൻ പറഞ്ഞു, നമുക്ക് അതിരാവിലെ കായംകുളം ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് ആദ്യത്തെ ബസ്സിന് നമുക്ക് കോട്ടയം ലക്ഷ്യമാക്കി പോകണം എന്ന് പറഞ്ഞ് ആളൊക്കെ ഉണരുന്നതിന് മുമ്പേ, വെട്ടം വീഴുന്നതിന് മുമ്പേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങി യാത്ര ചെയ്യും. കായംകുളം ബസ് സ്റ്റാൻഡിലേക്കാണ് നടക്കുന്നത്. നടന്നിട്ടും തീരാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് നിന്ന് ഒന്ന് ചിന്തിക്കാം, ആരോടെങ്കിലും ചോദിക്കാമെന്ന് വെച്ചാൽ ഒരു വീട്ടിലും ആരും ഉണർന്നിട്ടില്ല. ഒടുവിൽ വഴിവക്കിലുള്ള ഒരു വീട്ടിൽ ഒരു വീട്ടമ്മ വിളക്ക് കത്തിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങോട്ടൊന്ന് കയറി ചോദിക്കാം. ഞാൻ അങ്ങോട്ട് കയറി ചോദിച്ചു, ഇവിടുന്ന് കായംകുളം ബസ് സ്റ്റാൻഡിലോട്ട് ഇനി എന്ത് ദൂരമുണ്ട്? അന്നേരം ആ സ്ത്രീ എന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയാണ്, നിങ്ങൾ ഓച്ചറയോട് അടുക്കാറായല്ലോ. ഞങ്ങൾ ഓച്ചറയ്ക്കാ പോകുന്നു, കായംകുളത്ത് ഇനി ഇവിടുന്ന് എന്ത് ദൂരമുണ്ടെന്നാ ചോദിക്കും. ഞാൻ ഈ വാക്യം വായിക്കുമ്പോഴെല്ലാം അന്ന് ഞങ്ങൾക്ക് പറ്റിയ പോഷത്വം എപ്പോഴും ഓർക്കാം. സ്ഥലം ഞങ്ങൾക്കറിയാം, പട്ടണത്തിൽ ചെല്ലണമെന്നറിയാം, പക്ഷേ വഴി അറിയാൻ പാടില്ല. നടന്നാലും നടന്നാലും തീരുക, എതിർ ദിശയിലേക്ക് നടക്കുക, റൗണ്ട് എബൌട്ട് വളഞ്ഞ വഴികളിൽ കൂടെ നടക്കുന്നവരെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം, ലക്ഷ്യത്തിലെത്തുക. എന്നാൽ ഇതിനൊരു മറുപടി, റെമഡി ദൈവം പറയുന്നത് കേൾക്കുക. 107 സങ്കീർത്തനത്തിൽ ദൈവമായിട്ട് ആ വാക്യം കൂടെ വായിച്ചാൽ 7 വാക്യം, 107 ചെല്ലേണ്ടതിന് അവനെന്ന് പറയുന്ന ദൈവം, ദൈവം അവരെ ചൊവ്വയുള്ള വഴിയിൽ കൂടെ നടത്തും. തന്നെത്താൻ മുഖം വച്ച വഴിയിൽ കൂടെ നടന്നിട്ടും ജീവിത ലക്ഷ്യത്തിലെത്താത്ത സ്നേഹിത, ദൈവം നിന്റെ ലക്ഷ്യത്തിൽ നിന്നെ എത്തിക്കേണ്ടതിന് ഇന്ന് രാത്രികാലം ദൈവത്തിന് നിന്റെ ഈ യാത്ര ഫലമേൽപ്പിക്കുക. നീ പാർപ്പാൻ ആഗ്രഹിക്കുന്ന പട്ടണത്തിൽ ചൊവ്വയുള്ള വഴിയിൽ കൂടി അവൻ നിന്നെ നടത്തും. സ്വന്ത പരിശ്രമത്താൽ കൈകാലികൾ കുഴഞ്ഞവരെ, അധ്വാന ഭാരത്താൽ ക്ഷയിച്ചവരെ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ അധ്വാനം തൽക്കാലം ഒന്ന് നിർത്ത്, എവിടെയാണ് പരാജയമെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോഴെല്ലാം മനുഷ്യന്റെ പരാജയത്തിന് ദൈവം നൽകുന്നതായ പരിഹാര മാർഗങ്ങളും ഞാൻ ഓർക്കുന്നു. നമ്മുടെ കർത്താവ് ഒരിക്കൽ പരസ്യമായി പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവീ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമ്മുടെ കർത്താവ് ഒരിക്കൽ ബെഥാനിയ എന്ന് പറയുന്ന വീട്ടിൽ ചെന്നപ്പോൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവിടെ രണ്ട് സഹോദരിമാരുണ്ട്, രണ്ടുപേരും നല്ലവരാണ്. എന്നാൽ ഒരു സ്ത്രീ ഒരു വഴി കൂടെ കടന്ന് സ്പിരിച്വലാണ്, ആത്മീയ സ്വഭാവമുള്ളവളാണ്. മറ്റവള് നമ്മളെ നാണം വാചകം പറഞ്ഞാൽ മര്യാദക്കാരത്തി. ഈ മര്യാദക്കാരത്തി കർത്താവിന്റെ അടുക്കൽ വന്ന് ഒരുപിടി പരാതികളാണ് അവതരിപ്പിക്കുന്നത്. കർത്താവേ, എന്നെ തനിച്ച് ശുശ്രൂഷയ്ക്കായിട്ട് എന്റെ സഹോദരി വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നെല്ലാം പറഞ്ഞ് അവളങ്ങ് തത്രപ്പെടുകയാണ്. നമ്മൾ എവിടെ നോക്കിയാലും തത്രപ്പാടുള്ള ആളുകളെ കാണാൻ സാധിക്കും. വെറുതെ ഒന്നും ഇല്ലെങ്കിൽ പോലും ബഹളം കൂട്ടുന്ന ആളുകളെ കാണാൻ സാധിക്കും. എനിക്കെന്റെ സ്വഭാവത്തിൽ വഹിക്കാൻ വയ്യാത്ത ഒരു കാര്യം അതേ ഉള്ളൂ. എത്ര വലിയ അത് അമ്പരപ്പിക്കുന്ന പ്രശ്നമാണെങ്കിലും ശാന്തമായി അതിനെ കൈകാര്യം ചെയ്യണമെന്നുള്ള പോളിസിയാണ് എന്റെ. ചില ആളുകൾ ഒരു പ്രശ്നവും ഇല്ലാത്തടത്ത് ഇപ്പൊ ലോകം അവസാനിക്കാൻ പോകുന്ന പ്രതിനിധി കാട്ടി പലതിലേറ്റൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുക. ഈ മാർത്തയോട് കർത്താവ് പറഞ്ഞു, മാർത്തയെ മാർത്തയെ നീ പലതിനേറ്റൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. ഈ മാർത്തയോട് ഒറ്റപ്പെട്ട വ്യക്തി അല്ല പ്രിയരെ, ലോകത്തിൽ ജീവിക്കുന്ന അനേക കോടികളുടെ ഒരു പ്രതിനിധിയാണ് ഇവള്. അനേക കാര്യങ്ങളെക്കുറിച്ച് വറി ചെയ്യുന്നവര്, അനേക കാര്യങ്ങളെക്കുറിച്ച് പതറുന്നവര്, ഭാരപ്പെടുന്നവര്, അതിന്റെ ഫലമായിട്ട് അവർക്ക് കിട്ടുന്ന അനുഭവമോ മനം കലങ്ങുന്നു, അവരുടെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു. അതേസമയം ലോകത്തിൽ കുറച്ചാളുകളുടെ പ്രതിനിധിയാണ് അപ്രകാരമെന്ന മേരി മറിയ. അവളെ കുറിച്ച് കർത്താവ് പറയുന്നത് അവളൊരു നല്ല ലോട്ട്, നല്ല പോർഷൻ, ഒരു നല്ല അവകാശം തെരഞ്ഞെടുത്തിരിക്കുന്നു. അവൾക്കൊരു സ്ഥിരതയുണ്ട്, ഒരു ദൃഢനിശ്ചയമുണ്ട്. അവൾ നേടിയെടുത്തത് അപഹൃതമല്ലെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് അവൾ വളരെ സ്വസ്ഥതയുള്ളവളായി ശാന്തതയുള്ളവളായി കാണപ്പെടുന്നു. ഇന്ന് ലോകത്തുള്ള അനേക മനുഷ്യർ രാവിലെ തുടങ്ങി അതെ രാത്രി വരെയും വിശ്രമമറിയാതെ പരക്കം പായുന്നവരും പരിശ്രമിക്കുന്നവരുമാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ പരിശ്രമം മനുഷ്യനെ എവിടെ കൊണ്ടെത്തിക്കുന്നു? നിങ്ങൾ എന്നോട് എന്റെ ഒരു ചോദ്യത്തിന് ഒരു മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ഇന്ന് രാത്രി അത് വ്യക്തിപരമായിട്ട് നിങ്ങളോട് ചോദിക്കുന്നില്ല, ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. എന്റെ മറുപടി നിങ്ങൾ ചിന്തിക്കണം. ഇന്നത്തെ ലോകം മറ്റേതൊരു യുഗത്തെക്കാളും പരിശ്രമമേറിയ ഒരു യുഗവും പരിഷ്കാരത്തിൽ മുൻപിട്ടിരിക്കുന്ന ഒരു ലോകവുമാണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. എന്നാ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, ലോകം ഇത്രമാത്രം അഭിവൃദ്ധി പ്രാപിച്ചെന്ന് നമ്മൾ പെരുമ്പറ കൊട്ടുന്ന ഈ സമയത്ത് എന്റെ സ്നേഹിത സഹോദര സഹോദരി, എന്റെ നിഷ്കളങ്കമായ ചോദ്യം, ആർ യു സാറ്റിസ്ഫൈഡ്? നീ സംതൃപ്തനാണോ? നീ സന്തുഷ്ടനാണോ? ചിലപ്പോ നിങ്ങളൊക്കെ നിങ്ങൾ ഞാനൊക്കെ ഈ കാലത്ത് ഒത്തിരി ഭംഗി വാക്കുകൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എന്താണെന്നറിയോ, ആരേലും സുഖമാണെന്ന് ചോദിച്ചാൽ അകത്ത് നെരിപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഓക്കെ ഓൾറൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു കാലമാണ്. സത്യം പറയുകയാണെങ്കിൽ ഇന്ന് ലോകത്തിലുള്ള ഭൂരിപക്ഷം ആളുകളും സംതൃപ്തരല്ല. അനേകരുടെ ഉള്ളത്തിൽ നിശബ്ദ വേദനകളുണ്ട്, നിശബ്ദ രോദനങ്ങളുണ്ട്, നിശബ്ദ ദുഃഖത്തിന്റെ വേലിയേറ്റങ്ങളുണ്ട്. ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ദുഃഖിതരും അസംതൃപ്തരുമാണ്. നമ്മുടെ പരിശ്രമം നമ്മളെ എവിടെ കൊണ്ടെത്തിച്ചു? ഈ ആകുരെന്ന് പറഞ്ഞ മനുഷ്യൻ ദൈവബോധമുള്ളവനായതുകൊണ്ട് അവൻ മാത്രം സമ്മതിച്ചു, ഞാൻ അധ്വാനിച്ച് ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. ഇനി ഞാൻ ഇടയ്ക്ക് സമയപരിധിയെ മാനിച്ചുകൊണ്ട് ഒരു കാര്യം നിങ്ങളോട് പറയാം. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ പരിശ്രമം വിജയമായി തീരാതിരുന്നത്? നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അദ്ദേഹം പറയുന്നത്, മനുഷ്യബുദ്ധി എനിക്കില്ല. എന്തോ ഞാൻ ഈയിടെ വായിച്ചപ്പോൾ അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ദൈവമേ, ഞാൻ അധ്വാനിച്ച് ഞാൻ ക്ഷയിച്ചിരിക്കുന്നു, മനുഷ്യബുദ്ധി എനിക്കില്ല. ദൈവം മനുഷ്യനെ മനുഷ്യനായിട്ടാണ് സൃഷ്ടിച്ചത്, പക്ഷേ ഇപ്പോൾ അവന് മനുഷ്യബുദ്ധി ഇല്ല, മൃഗബുദ്ധിയാണ്. പ്രൈസലോ, അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത്, ഞാൻ ജ്ഞാനമഭ്യസിച്ചിട്ടില്ല. അയ്യോ, മറ്റേതൊരു കാലത്തെക്കാളും ലിറ്ററസി, അക്ഷരാഭ്യാസം, അതുപോലെ തന്നെ നോളജ്, ജ്ഞാനം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കഴിയ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ലെന്ന് ഞാനിവിടെ നിന്നുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ സ്റ്റേജിൽ നിന്ന് പിടിച്ചിറക്കും. ഇത്രയും അധികം മനുഷ്യര് വിദ്യാഭ്യാസത്തിൽ മുന്നേറി ബിരുദങ്ങൾ പ്രാപിച്ചൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു യുഗത്തിൽ മനുഷ്യരിൽ ജ്ഞാനമില്ലെന്നോ? ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങൾ ആരും എന്നെ തെറ്റിദ്ധരിക്കാതിരിക്കണം. ഞാന് ഒരു കൊച്ചു ബാലനായിരിക്കുന്ന കാലത്ത് ഒരാളുടെ പേരിനോട് ചേർത്ത് ഡോക്ടർ എഴുതി കണ്ടാൽ ഉടനെ അന്നത്തെ എന്റെ ചെറിയ ബുദ്ധിയിൽ ഞാൻ ധരിച്ചിരുന്നത് നിശ്ചയമായിട്ട് ഒരു വൈദ്യനാണ്. കുറച്ചു കഴിഞ്ഞ് ആത്മീയ മേലധ്യക്ഷന്മാരുടെ ഒക്കെ പേരിനോട് ചേർത്ത് ഡോക്ടറെ എഴുതി കണ്ടപ്പോൾ ഡോക്ടർ യുഹാനോൻ മാർത്തോമ ഇതൊക്കെ വായിക്കുമ്പോൾ ഇത് മരുന്നിന്റെ കാര്യമല്ലല്ലോ, ഇതെന്തായിരിക്കുമെന്ന് ഞാൻ തിരക്കി. ഇപ്പോഴായിരിക്കും മനസ്സിലായത്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഡോക്ടറിൽ ഒരു തത്വത്തിൽ പ്രവീണത പ്രാപിച്ച ആളുകൾക്ക് ഈ ലോകം കൊടുക്കുന്നതായ ഒരു ബഹുമതിയാണ് ഡോക്ടറേറ്റ്. എവിടെ എനിക്കൊരു കാര്യം മനസ്സിലായി, അന്ന് ഞാൻ ധരിച്ചിരുന്നത് ഒരാള് ഡോക്ടറേറ്റ് പാസ്സായി കഴിഞ്ഞാൽ എല്ലാം അയാൾക്കറിയാവും. എന്നാൽ ഞാൻ ഈ ഡോക്ടറേറ്റ് പാസ്സായ പല ആളുകളോടും സംസാരിച്ചിട്ടുണ്ട്, അവിടെയാണ് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. ആരെ അവഗണിച്ചു പറയാൻ, സാറ് ഏത് വിഷയത്തിലാണ് ഡോക്ടറേറ്റ് എടുത്തത്, സാറ് ഏത് തീസിസ് ആണ് അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർ പരമാർത്ഥം പറയും. ചിലര് ഡോക്ടറേറ്റ് എടുത്തതിന്റെ വിഷയം എന്താണെന്നറിയാമോ? തവള. വേറൊരാള് കൊതുക്, വേറൊരാള് ഞാഞ്ഞൂല്. ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജീവിയെ കുറിച്ച് തറോ സ്റ്റഡി നടത്തി ഒരു പ്രബന്ധം അവതരിപ്പിച്ചു, അതിന്റെ പേരിൽ കിട്ടിയിരിക്കുക. ഞാൻ പറഞ്ഞതിന്റെ നല്ല അർത്ഥം മാത്രം നിങ്ങൾ എടുത്താൽ മതി. മനുഷ്യൻ എത്ര അറിവുള്ളവനാണെന്ന് ഭാവിച്ചാലും ഈ മഹാപ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ ഘടകം മാത്രമേ അവൻ ഏകദേശമായിട്ട് അറിഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ നമ്മളൊക്കെ ഈ നടന്നു പോകുന്ന വഴിയിൽ ചില പരസ്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കാണുമ്പോൾ ഞാൻ തന്നെത്താൻ ചിരിച്ചു പോയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും, ലൈഫ് ബോയ് എവിടെയുണ്ടോ അവിടെ ആരോഗ്യവും എഴുതി വെച്ചിരിക്കും. ഇതൊരു പാവപ്പെട്ടവൻ വായിച്ചാൽ അവന് തോന്നും പിന്നൊന്നും കഴിക്കുകയും വേണ്ട, കുളിക്കുകയും വേണ്ട, ഇത് മാത്രം മതി, ഇതും തേച്ചുകൊണ്ടിരുന്നേക്കാം. ആരോഗ്യത്തിന്റെ ഏക ഫോം വഴി ഇതാണോ? ഒരായിരം കൂട്ടം കാര്യങ്ങളിൽ ഒന്നാണിതെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. പ്രീതലോ, ഏതെങ്കിലും ഒരു അല്പകാര്യത്തിൽ ഞാൻ സമ്പാദിച്ചിട്ട് ഞാൻ അറിയേണ്ടത് മുഴുവൻ അറിഞ്ഞു എന്ന് ഭാവിക്കുന്നവരെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുക. അപ്പോസ്തലനായ പൗലോസ് ഒരു കൂട്ടം ആളുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മൂഢന്മാരായി ഘോഷന്മാരായി. പ്രീതലോ, ഈ ലോകം ജ്ഞാനമെന്ന് പറയുന്നത് ഫിസിക്കൽ നോളജാണ്, മണ്ണാങ്കത്തെ കുറിച്ചുള്ള ജ്ഞാനമാണ്. സഭാപ്രസംഗിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സൂര്യൻ താഴെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ജ്ഞാനമാണ്. എന്നാൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനമാണ്, ഉയരത്തിലെ ജ്ഞാനമാണ്, റെഡീമിംഗ് നോളജാണ്, രക്ഷാകരമായ ജ്ഞാനമാണ്. അതാണ് ഈ ദൈവമനുഷ്യൻ പറഞ്ഞത്, ഞാൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ല. ഒന്നുകൂടെ തെളിച്ചു പറയാണ്, പരിശുദ്ധനായവന്റെ പരിജ്ഞാനം എനിക്കില്ല. പരിശുദ്ധനായവന്റെ പരിജ്ഞാനം പ്രാപിക്കാതെ, ആത്യന്തികമായ സത്യങ്ങൾ മനസ്സിലാക്കാതെ, രാവോട് പകൽ പരിശ്രമിക്കുന്ന ജീവിതങ്ങളെ, പരിശ്രമത്താൽ നമ്മൾ എങ്ങും എത്തിച്ചേരുന്നില്ല. ദൈവസഭയിൽ സന്തോഷമുള്ളവര് സ്തുതിപ്പീന നർത്തമുള്ള മനോഹരമായ ഒരു ഹല്ലേലൂയ പറഞ്ഞ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ മാനവജാതി പരിശ്രമത്താൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് പകരം ടോട്ടലി ആകമാനമായ എല്ലാ തലങ്ങളിലും പരാജയം നേടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. വിശുദ്ധ വേദപുസ്തകം തുറന്നു വെച്ചുകൊണ്ട് അതിന്റെ ചരിത്രത്തിൽ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിയാൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ആദ്യത്തെ മാതാപിതാക്കന്മാർക്ക് പറ്റിയ പരാജയം തന്നെ എന്താണെന്ന് ചോദിച്ചാൽ അവർ വ്യവസ്ഥ തെറ്റി പരിശ്രമിച്ചു എന്നുള്ളതാണ്. ദൈവം അവരെ ആക്കിയ സ്ഥാനത്ത് വിശ്വസ്തരായി നീങ്ങേണ്ടതിന് പകരം കുറുക്കുവഴിയിൽ കൂടി ദൈവം അറിയാതെ, ചെവിക്ക് ചെവി അറിയാതെ, സാത്താന്റെ ആലോചനയോടുകൂടി ജ്ഞാനം പ്രാപിപ്പാനും ദൈവത്തെ പോലാകുവാനും നമ്മളെ വല്യപ്പറ്റനും വല്യമ്മച്ചിയും കൂടെ ഒരു പരിശ്രമം നടത്തിയതിന്റെ കെടുതിയാണ് ഇന്ന് രാത്രി വരെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. പരിശ്രമം നല്ലതാണെങ്കിലും അത് വഴിതെറ്റിപ്പോകരുത്, അത് ദൈവത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് മാറരുത് എന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. 3 മണിനേരം മുതൽ 11 മണിനേരം വരെ നമ്മുടെ പ്രിയപ്പെട്ടവർ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കർത്താവ് ഒരു കൂലി തന്നെ കൊടുക്കാനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ഇന്ന് രാത്രി അനുഗ്രഹീതരായിട്ട് പോകുവാനിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അധ്വാനം, വഴിതെറ്റി അധ്വാനം. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ അല്പം മിനിറ്റുകൾ കൊണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇന്നത്തെ മനുഷ്യവർഗം ഏതെല്ലാം മുഖങ്ങളിൽ കൂടിയാണ് അധ്വാനത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പല മേഖലകളിൽ, പല ചാനലുകളിൽ കൂടി മാനവജാതി ഉയർച്ച പ്രാപിക്കാനായിട്ട് കൊണ്ടുപിടിച്ച് പരിശ്രമിക്കുക. അതിൽ ദൈവം എനിക്ക് കാണിച്ചു തന്ന 2-3 വശങ്ങൾ ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി പറയുക. അതിനുവേണ്ടി ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ദയവായി സഹോദരങ്ങള് ഒന്ന് സഹായിക്കണം. 1 ഉൽപ്പത്തി പുസ്തകം 4 16 മുതൽ ചില വാക്യങ്ങൾ, അല്പം കൂടുതൽ വാക്യങ്ങളുണ്ട് എങ്കിലും നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ഉൽപ്പത്തി പുസ്തകം 4 ഞാൻ അല്പം വിശദീകരണം എടുക്കുന്നു, പറയുന്നത് സഹായമായിരിക്കും. അതായത് തന്റെ സഹോദരനായ ഹാബേലിനെ നിഷ്കരണം കൊന്ന ശേഷം ശവിക്കപ്പെട്ടവനായി കായേൽ എന്ന് പറയുന്ന വ്യക്തി ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു പോയി. നോക്കണം, ദൈവത്തിന് വിരുദ്ധമായി ജീവിച്ച ശേഷം അവൻ പോയി. ഈ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇവന്റെ ഈ പോക്കിൽ അവന് യാതൊരു ദോഷവും വന്നില്ലെന്ന്. സഹോദരനെ കൊന്ന് ദൈവകോപം തലേ വാങ്ങിച്ച് കെട്ടിക്കൊണ്ട് അവനൊരു യാത്ര ചെയ്തു. ഏതൊരു കിഴക്ക് നോദ് എന്ന് പറയുന്ന ദേശത്ത് പോയി. ഇനിയുള്ള അവന്റെ സോഷ്യൽ ലൈഫ്, അവന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം. അവൻ അവിടെ ചെന്ന് വലിയ താമസം കൂടാതെ അവനൊരു കല്യാണം നടത്തി. അവൻ അവിടെ ചെന്ന് അവനൊരു ഭാര്യയെ കിട്ടി. ഇനി വായിച്ച
കയ്യിന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു, ഹാനോക്കിനെ പ്രസവിച്ചു, അവനൊരു പട്ടണം മടങ്ങി.
അവൻ നിർത്തണേ, കണ്ടോ, ദൈവം തമ്പുരാനോട് വിഘടിച്ച് ഒരു മനുഷ്യൻ പോയിട്ടും കല്യാണവും നടക്കുന്നുണ്ട്, കുഞ്ഞും ജനിക്കുന്നുണ്ട്. പോകുന്നിടത്തെല്ലാം അഭിവൃദ്ധിയാണ്, ഒരു പട്ടണം പണിതു. നമ്മളൊക്കെയാണെങ്കിൽ ഒരു കൂര വെക്കാൻ, ഒരു വീട് വെക്കാൻ കിടന്ന് ഭാരപ്പെടുമ്പോൾ ഇവൻ ഒരു പട്ടണം പണിതു. തന്റെ മകന്റെ പേരിട്ട പട്ടണത്തിന് ഹാലോക്ക് എന്ന പട്ടണത്തിന് പേരിട്ടു. അവിടെ കൊണ്ട് ചരിത്രം തീരുന്നില്ല. താഴോട്ട് വായിച്ചാൽ
ഹാനോക്ക് തന്റെ മകന്റെ പേരിട്ടു. ഹാനോക്കിന് ഈരാത് ജനിച്ചു.
ഈ മകന് അവൻ വളർന്ന് അവൻ കല്യാണം കഴിച്ച് അവന് ഒരു മകൻ ജനിച്ചു. ആ കുഞ്ഞിന് പേര് ഈരാത് എന്ന്. എന്നിട്ട്
ഈരാത് മെഹുയേലിനെ ജനിപ്പിച്ചു. മെഹുയേൽ മെതുസയേലിനെ ജനിപ്പിച്ചു. മെതുസയേൽ ലാമെക്കിനെ ജനിപ്പിച്ചു.
അങ്ങനെ വംശം മുന്നോട്ട് പോവുകയാണ്. ഒരു കുഴപ്പവുമില്ല. ലാമേക്ക് എന്ന് പറഞ്ഞ ഒരാളുടെ തലമുറയിലായി. ഇനി ലാമേക്കിന്റെ ചരിത്രം കേട്ടോണം നിങ്ങൾ.
ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു.
അവൻ ഇതിലൊക്കെ എടുക്കണം. അവന്റെ കാലമായപ്പോഴത്തേക്ക് പോളിഗമി, ബഹുഭാര്യത്വം. 2 ഭാര്യമാരെ എടുത്തു. എന്നിട്ട്
ഒരുത്തിക്ക് ആദാ എന്നും മറ്റവർക്ക് തില്ല എന്നും. ആദാ യാബാലിനെ പ്രസവിച്ചു.
അവിടെ മതി, എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ലാമേക്കിന്റെ ഭാര്യമാരിൽ ഒരാളായിരുന്ന ആദാ യാബാലിനെ, സോറി, യാബേലിനെ പ്രസവിച്ചു. എന്നിട്ട്
അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായിരുന്നു.
ആ ഗവേഷകന്മാർ പറയുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്ന 2 മേഖലകൾക്ക് അടിസ്ഥാനമിട്ടത് ഈ കായേലിന്റെ കൊച്ചുമോനാണെന്നാണ്. കാറ്റിൽ റേറിംഗ് വാസ്തുശില്പം എന്ന് പറയില്ലേ, എഞ്ചിനീയറിംഗ്, വീടുമൊക്കെ ഉണ്ടാക്കുന്ന, ശാസ്ത്രീയമായിട്ട് ഗൃഹം നിർമ്മിക്കുന്ന, വീടുകൾ വയ്ക്കുന്നതായിട്ടുള്ള അതിന്റെ ശാസ്ത്രീയമായ അടിസ്ഥാന സത്യങ്ങളെല്ലാം കണ്ടുപിടിച്ചത് ഈ കായലിന്റെ ഒരു കൊച്ചുമോനാണ്. കന്നുകാലികളെ വളർത്തി കൂട്ടമായിട്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാമെന്ന്, ആദായം ഉണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ചത് ഇവനാ. മാനവജാതിയെ ശാസ്ത്രീയമായിട്ട് പുരോഗതിയിലേക്ക് നടത്തുവാനായിട്ട് അവന് ഒരു സംഭാവന നൽകി. നോക്കണം, ദൈവത്തെ വിട്ടേച്ച് പോയാലും ഒരു ദോഷവുമില്ല. അടുത്ത്
അവന്റെ സഹോദരന്
യൂബാൽ എന്ന് പേര്. ആ വീട്ടിൽ ജനിക്കുന്ന എല്ലാം മിടുക്കന്മാർ, കണ്ടുപിടുത്തക്കാരും ഒക്കെ അച്ഛന്റെ കണ്ടുപിടുത്തം കേട്ടോ.
ഇവൻ കിന്നരവും വേണവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായിരുന്നു.
മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ അപ്പനാണിത്. ലോകത്തിലുള്ള സകല സംഗീത സാഹിത്യ ഉപാധികളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും ബീജാവാപം ചെയ്തത് ഇവനാണ്. വേണുവും കിന്നരവും കൊണ്ട് അതെ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അവൻ പിതാവായി തീർന്നു. മറ്റേ ഭാര്യയുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഇനിയും പറയാൻ പോവാണ്. അവള് ഒട്ടും അടുപ്പല്ല, അവരുടെ കുഞ്ഞുങ്ങളൊക്കെയും സാമർഥ്യമുള്ളവരാണ്. തൂബൽ കയ്യീൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞിന് ജന്മം നൽകി സില്ല. എന്നിട്ട് അവന്റെ സംഭാവന കേട്ടോണം.
അവൻ ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായിരുന്നു.
ലോഹങ്ങളുടെ ഉപയോഗമാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടി നിൽക്കുന്നത്. അത് ശാസ്ത്രീയമായി എങ്ങനെ അത് ഉപയോഗിക്കാമെന്നുള്ളതിന്റെ അടിസ്ഥാന സത്യം ആവിഷ്കരിച്ചവനാണ് സില്ലായുടെ മകനായ തൂബൽ കയ്യീൽ. ചെമ്പ് കൊണ്ട് ഇരുമ്പ് കൊണ്ടുമുള്ള സകല അതെ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് അവൻ പിതാവായി തീർന്നു.
തൂബൽ കയ്യീലിന്റെ പെങ്ങൾ നയമ
തന്റെ
ഭാര്യമാരോട് പറഞ്ഞത്,
ആ ഇടയ്ക്ക് ഒരു കാര്യം പറയാം,
ആദ്യം ആയുള്ളവരെ
പറഞ്ഞോട്ടെ, എല്ലാ വിധത്തിലും പുരോഗമിച്ചിരിക്കുക. കമ്പാലി വള്ളത്തില് പിന്നെ ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ളതായ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നു, സംഗീത ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നു, കണ്ടുപിടുത്തങ്ങൾ എല്ലാം ആ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഇനിയും ഒരു കാര്യം കൂടെ, സാഹിത്യപരമായിട്ടും ആ കുടുംബം വളരെ മുൻപന്തിയിലായിരിക്കും. ശാസ്ത്രീയമായിട്ട് മാത്രമല്ല സാഹിത്യപരമായിട്ടും നോക്കണം. ആ വീട്ടിലെ ഭാര്യയും ഭർത്താവും ഒക്കെ തമ്മിൽ സംസാരിക്കുന്നത് തന്നെ സാഹിത്യ
ഭാഷയിലാണ്.
ഭാര്യമാരെ വിളിക്ക, ആദയും ദില്ലയുമായുള്ളവരെ. അടുത്ത്
എന്റെ വാക്ക് കേൾപ്പി.
അടുത്ത്
ലാമക്കിൻ ഭാര്യമാരെ,
എന്റെ ഭാര്യമാരെ എന്നല്ല ലാമക്കിൻ ഭാര്യമാരെ,
എന്റെ വചനത്തിന് ചെവി തരുവി.
ചുരുക്കി പറഞ്ഞാൽ സാഹിത്യപരമായിട്ടും വളരെ ഉയർന്നിരിക്കുക. എന്നിട്ട് അടുത്തതായ എല്ലാരും വിടാതെ കേൾക്കണ്ടേ,
എന്റെ മുറിവിന് പകരം
എനിക്കാരെങ്കിലും ഒരു കൊച്ചു മുറിവ് വരുത്തിയാൽ എന്റെ മുറിവിന് പകരം
ഞാനൊരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും.
എനിക്കാരെങ്കിലും ഒരു മുറിവ് വരുത്തിയാൽ ഞാനും മുറിക്കുമെന്നല്ല ഞാൻ കൊല്ലും. ഒരു മുറിവ് വരുത്തിയാ ഞാൻ അവനെ കൊല്ലും. അടുത്ത്
കൈന് വേണ്ടി ഏഴ് ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും.
അതെന്താണ് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്? ഇവരുടെ വെച്ച വെച്ചപ്പറ്റൻ കുടി പുറപ്പെട്ടു പോകുന്ന സമയത്ത് ഈ പാപം ചെയ്യുന്നവനെല്ലാം ഒരു കുറ്റബോധമാകത്തുണ്ടല്ലോ. അതിക്രമം ചെയ്താൽ പരിഭ്രമം ഉണ്ടാകുന്ന അവരെ പോകാൻ നേരത്ത് അവൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ എന്റെ സഹോദരനെ കൊന്നേറ്റ് പോകുന്നതായതുകൊണ്ട് ആരെങ്കിലും എന്നെ കണ്ട എന്നെയും കൊല്ലും. പിന്നെ ദൈവം പറഞ്ഞു, ഇല്ല നിന്നെ അങ്ങനെ അത്രയ്ക്ക് ചീപ്പായിട്ടൊന്നും ആരും കൊല്ലുകയില്ല, നീ ഇതെല്ലാം അനുഭവിച്ചേറ്റാവുള്ളൂ, അതുകൊണ്ട് നിന്നെ ആരും കൊല്ലാതിരിക്കാൻ ഞാൻ നിനക്കൊരു അടയാളം വെച്ചുവിടുകയാണ്. ആരെങ്കിലും നിന്നെ കൊല്ലുകയാണെങ്കിൽ ആ കൊല്ലുന്നവൻ 7 ഇരട്ടി പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാണ് ദൈവം കായനെ വിട്ടത്. അതിന്റെ മാർഗീയ വശങ്ങൾ ഒന്നും പ്രസംഗിക്കാനല്ല ഞാനിപ്പോ സമയമെടുക്കുന്നത്. ഇങ്ങനെ ഒരു ഒരു പറച്ചില് അക്കാലത്ത് എല്ലാവർക്കും അറിയാം. അവരുടെ വല്യപ്പനെ കുറിച്ച് ഇങ്ങനെ ഒരു പ്രമാണമുണ്ടെന്നുള്ളത് അവർക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു. കായന്റെ ഒരു കൊച്ചുമകനായിരിക്കുന്ന ലാമേക്ക് ഒരു ദിവസം തന്നെ ഭാര്യമാരോട് അൻപ് പറഞ്ഞ കൂട്ടത്തിൽ പറയുകയാണ്, എന്റെ വല്യപ്പച്ചന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെന്നാണ് പ്രമാണമുള്ളതെങ്കിൽ അവന്റെ കൊച്ചുമകനായിരിക്കുന്ന ഞാൻ എനിക്ക് വേണ്ടി 77 ഇരട്ടി പ്രതികാരം ചെയ്യും. നിങ്ങൾ രണ്ടും കൂടെ ഒന്ന് തുലനും ചെയ്ത് ചിന്തിക്കാം. കണ്ടുപിടുത്തം വളരെ വർദ്ധിച്ചിരിക്കുന്നു, സാഹിത്യം വളരെ ഗംഭീരമായിരിക്കുന്നു, എല്ലാ തലങ്ങളിലും അഭിവൃദ്ധിയാണ്, വളരെ ശാസ്ത്രീയമായിട്ട് സാംസ്കാരികമായിട്ട് പുരോഗമിച്ചിരിക്കുന്നു. പക്ഷേ മറുവശത്ത് ധാർമ്മികമായി സാംസ്കാരികമായി അന്ന് അധമവാതാളത്തോളം അതപ്പെടുത്തിയിരിക്കുന്നു. 77 പ്രതികാരം ചെയ്യുവാൻ തക്കവണ്ണം മനുഷ്യൻ മൃഗമായിട്ടല്ല, പിശാചായിട്ട് മാറിയിരിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ മനസ്സാക്ഷിയോട് ഒരു ചോദ്യം ചോദിക്കുന്നു, മറുപടി നിങ്ങൾ തന്നെ ഉള്ളിൽ പറയാം. നമ്മൾ പത്രങ്ങൾ വായിക്കുമ്പോൾ ഓരോ ദിവസവും അത്യാഹിതങ്ങളുണ്ടല്ലോ, ആ അത്യാഹിതങ്ങൾ ഏത് കാറ്റഗറിയിൽ പെട്ടതാണെന്ന് ഒന്ന് ചോദിക്കാം. എന്നോട് നിങ്ങൾ സത്യം പറയാം, ഓരോ ദിവസത്തെ പത്രം എടുത്ത് വായിക്കുമ്പോഴും പേപ്പട്ടി കടിച്ച ആളുകൾ മരിച്ചവരുണ്ടോ? വല്ലപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? എല്ലാ ദിവസത്തെയും പത്രത്തിൽ ലാൻഡ് സ്ലൈഡ് ഉരുളുപൊട്ടി ആളുകൾ മരിച്ചവരുണ്ടോ? വല്ലപ്പോഴും ഉണ്ടായി. എല്ലാ ദിവസത്തെയും പത്രത്തിൽ സൺസ്ട്രോക്ക് അടിച്ച് സൂര്യാഘാതം ഏറ്റ ആളുകൾ മരിച്ചവരുണ്ടോ? വല്ലപ്പോഴും. എന്നാ എല്ലാ ദിവസവും ഞാൻ പറയാം, മനുഷ്യൻ മനുഷ്യനെ കൊന്നത് പ്രേസല്ലോ. വാസ്തവത്തിൽ ഇന്നത്തെ മാനവജാതിക്ക് പറ്റിയിരിക്കുന്ന തകരാറ് എന്താ അറിയാമോ? ഭൗതികമായിട്ട് അവനൊന്നും ഇല്ലാത്തതല്ല, സാഹചര്യങ്ങളുടെ പ്രാതികൂല്യമല്ല മനുഷ്യന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം. ധാർമ്മിക നിലവാരത്തിൽ അവൻ അടിത്തട്ട് വരെ താഴ്ന്നു പോയതാണ്. സുഹൃത്തുക്കളെ, മനുഷ്യൻ പുരോഗമിച്ചെന്ന് പറയുമ്പോൾ തന്നെ എന്താണ് പുരോഗതി? ഞാൻ ചേട്ടനൊക്കെ പറയാറുണ്ട്, കോട്ടയത്ത്, ഞാൻ കോട്ടയം ഏറിയല്ല താമസിക്കുന്നത്, ഞങ്ങൾ താമസിക്കുന്നതിന് കുറച്ച് അടുക്കല് ഒരു ദിവസത്തെ മനോരമ പത്രത്തിൽ ഉണ്ടായിരുന്നു ആ വിവരം. ചിലർ ഓർക്കുമായിരിക്കും, ഓർമ്മശക്തി ഉള്ളവർ. ഒരു ദിവസം കോട്ടയം ടൗണിൽ ജോലി ചെയ്യുന്ന കുറച്ച് ആളുകൾ അവിടെ ഒരു ഒരു വലിയ വാട്ടർ വർക്സിന്റെ ഓമൻ ഒരു വാട്ടർ ടാങ്കിന്റെ അടുക്കൽ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ആ ടാങ്കിന്റെ മുകളിൽ ഒരു മനുഷ്യന്റെ ശബ്ദം പോലെ തോന്നി. അവർ നോക്കിയപ്പം അപകട സ്ഥാനത്ത് ഒരു മനുഷ്യന് കുറച്ച് ചാക്കും കടലാസും എല്ലാം കൊണ്ട് ഒരു താൽക്കാലികമായ വീട് പോലെ കെട്ടി ഉണ്ടാക്കി അതിന്റെ മുകളിൽ താമസിക്കും. അവർക്ക് മനസ്സിലായി ഇതിനകത്ത് ഏതോ പന്തികേടുണ്ട്. അവർ പറഞ്ഞു വേഗം ഇറങ്ങി വരാൻ പറ. ഇയാൾ ഇറങ്ങിച്ചെല്ലി. അവർ ടൗണിൽ വന്ന് പോലീസുകാരോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ വന്ന വഴിക്കൊരു വാട്ടർ ടാങ്കിന്റെ മുകളിൽ ഒരുത്തന് താമസമാക്കിയിട്ടുണ്ട്, അത് അവിടെ ഇറങ്ങണം. പോലീസുകാർ സന്നാഹം കൂട്ടി അവിടെ ചെന്നു, ഇതോ താഴെ ഇറങ്ങാൻ പറഞ്ഞു. തന്നെ ഞങ്ങൾ ഇറക്കുമെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ പോലീസുകാരോട് പറഞ്ഞു കേൾക്കണോ, ആരെങ്കിലും ഒരുത്തനൊന്ന് ഉയരുമ്പോഴത്തെ കൃഷ്ണക്കൊക്കെ അസൂയ, അവനെ താഴെ ഇറക്കണം. ഉയരുന്നതിനോട് അസൂയ. ഇന്ന് അനേകരെ ഉയർച്ച ഇതുപോലെ ആൾട്ടിറ്റ്യൂഡ് അനുസരിച്ചുള്ള ഉയരം. തെങ്ങിന്റെ മുകളിൽ കയറിയിരിക്കുക, വാട്ടർ ടാങ്കിന്റെ മുകളിൽ കയറിയിരിക്കുക, എവറസ്റ്റിന്റെ മുകളിൽ കയറിയിരിക്കുക, ചന്ദ്രനിലോട്ട് ഉയരുക. സുഹൃത്തേ, ഇതൊക്കെ ഒരു എക്സർസൈസ് ആണ്. ഇതല്ല ഉയർച്ച, ദൈവാഭിഷേകമായിട്ടാണ് ഉയർച്ച. അങ്ങനെ ഉയരാതെ നീ നക്ഷത്രകോളങ്ങളെല്ലാം സന്ദർശിച്ച് നടന്നാലും നീ ഒരു മൃഗമായിട്ട് മാത്രമേ ഇരിക്കുന്നുള്ളൂവെങ്കിൽ ദൈവം നിന്നെയും എന്നെയും കുറിച്ച് ആശിക്കുന്ന അളവിലേക്ക് നാം വരുന്നില്ല. ഇന്നത്തെ ലോകത്തിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ശാസ്ത്രീയമായിട്ട് നമ്മൾ വായിച്ചതുപോലെ കണ്ടുപിടുത്തങ്ങളിൽ എല്ലാ മേഖലകളിലും നമ്മുടെ പിതാക്കന്മാരെ കവർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ പ്രതികാര ബുദ്ധി വർദ്ധിച്ചിരിക്കുന്നു, തമ്മിൽ തമ്മിൽ ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു. അവിടെ അവിടെയായിട്ട് അത് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും പൊങ്ങുന്നു. ധാർമ്മികമായി മനുഷ്യനോട് ഇഞ്ച് പുരോഗമിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവൻ അനേകം അധപ്പതിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി നിങ്ങൾ ഇത് സമ്മതിക്കണം, ഈ സത്യം മനസ്സിലാക്കണം. മനുഷ്യന്റെ പരിശ്രമം അവനെ ഒരിടത്തും കൊണ്ട് എത്തിക്കും. ഹാലലോ, ഒരിക്കലൊരാൾ പറഞ്ഞു, 21st century നമുക്ക് ഉണ്ടോന്ന് അറിയത്തില്ല, 21st century ആകുമ്പോഴത്തേക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ഒരിക്കലൊരാൾ ഭാവനയെ പറഞ്ഞു. നമ്മൾ ഇന്ന് യാഥാർത്ഥ്യങ്ങളൊക്കെയും അന്നുകൊണ്ട് അന്നും കൊലപാതകമുണ്ട്, അത് ശവക്കോട്ട പരിഷ്കരിക്കുകയും ശവപ്പെട്ടി അലങ്കരിക്കുകയും ഒക്കെ ചെയ്യുമെന്നേ ഉള്ളൂ. അന്നും മൃത്യുണ്ട്. മനുഷ്യൻ ഏത് തുറയിലാണ് അത് പുരോഗമിക്കുന്നത്? പ്രൈതലോ, ദൈവാഭിഷേകമായി മനുഷ്യൻ സമ്പന്നനാകാത്ത കാലത്തോളം മനുഷ്യൻ ദരിദ്രനാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിന് സ്തോത്രമുണ്ടാകും. ഇനിയും നമുക്ക് സമയ ചുരുക്കത്താൽ അതിവേഗം മറ്റൊരു മണ്ഡലത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. ദയവായിട്ട് ആരെങ്കിലും ഒരാൾ ഒരു വാക്യം വന്നേ വായിക്കുക. ദാനിയൽ പ്രവചനം രണ്ടാമധ്യായത്തിന്റെ 44 വാക്യം ഒന്ന് വായിക്കാം. ദാനിയൽ പ്രവചനം രണ്ടാമധ്യായത്തിന്റെ 44 വാക്യം ഭാഗ്യം എടുക്കുന്നവരാരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. മതി, വളരെ വിവരിക്കാൻ നേരമില്ലല്ലോ. ദാനിയൽ ലോക സാമ്രാജ്യങ്ങളുടെ ചിത്രം ദർശനത്തിൽ കണ്ടവനും അത് വ്യാഖ്യാനിച്ചവനുമാണ്. ദാനിയലിന്റെ പ്രവചനങ്ങൾ അഥവാ അവന്റെ ദർശനങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. മൃഗങ്ങളുടെയും അതുപോലെ തന്നെ ക്രൂര സ്വഭാവമുള്ള പക്ഷികളുടെയും എല്ലാം അടയാളങ്ങളോടുകൂടിയ ഒരു 4 സാമ്രാജ്യങ്ങൾ എഴുന്നേറ്റ് വരുമെന്ന് ദൈവപുരുഷനായ ദാനിയൽ പ്രവചിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ബാബിലോൺ, പേർഷ്യ, ഗ്രീസ്, റോം എന്ന് പറയുന്ന 4 സാമ്രാജ്യങ്ങൾ അതാതിന്റെ കാലഘട്ടത്തിൽ ലോകത്തിനൊരു വിഷയമായിരുന്നു. മാനവജാതിയെ അത് വിറപ്പിച്ചു. അതിന്റെ അധിപന്മാരായിരുന്ന ആളുകൾ ഭൂമിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയവരാണ്. എന്നാൽ അതൊക്കെയും കുറെ സമയത്തേക്ക് ഇങ്ങനെ ശോഭിച്ചെങ്കിലും കെട്ടടങ്ങി. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാം, ഈ സാമ്രാജ്യങ്ങളുടെ എല്ലാം മുഖമുദ്രയായി പറഞ്ഞിരിക്കുന്നത് പുള്ളിപ്പുലി അതുപോലെയൊക്കെ ഉള്ള ജന്തുക്കളാണ്, ഒന്നിന്റെ പൊത്തിപ്പറിക്കുന്ന കഴുകനും ഒക്കെയാണ്. ഇതെല്ലാം മൃഗസ്വഭാവമുള്ള സാമ്രാജ്യങ്ങളായി, ഇതെല്ലാം ബ്രൂട്ടീഷ് പവറായി, വെറും മൃഗീയ ശക്തിയായി. ഈ സാമ്രാജ്യങ്ങളിൽ ഒന്നും ദൈവത്തിന് മഹത്വമില്ലായി. ഈ സാമ്രാജ്യങ്ങളുടെ കാലത്തെല്ലാം അതെ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു. ഈ സാമ്രാജ്യങ്ങളുടെ കാലത്തെല്ലാം ദൈവഭക്തന്മാരെ ഉപദ്രവിച്ചിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ, നെബൂഖദ്നേസർ എന്ന് പറയുന്ന ബാബിലോൺ രാജാവാണ് യെരുശലേമിനെ ഇടിച്ചത്. അവനാണ് രാജാവിനോട് അല്ലെങ്കിൽ മനുഷ്യനോട് പ്രാർത്ഥിക്കാഞ്ഞതിന് ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിഞ്ഞത്. വേറെ ഒരു രാജാവാണ് വിഗ്രഹത്തെ നമസ്കരിക്കാഞ്ഞതിന് ബാബിലോണിലെ 3 പൈതങ്ങളെ തീച്ചൂളയിൽ എറിഞ്ഞത്. 4 സാമ്രാജ്യത്തെ കുറിച്ച് ഒരു വാക്ക്, റോമൻ സാമ്രാജ്യം. റോമൻ സാമ്രാജ്യത്തിന്റെ കാലത്താണ് പാവപ്പെട്ട ക്രിസ്ത്യാനികളെ, അവർ ക്രിസ്തുവിൽ ദൃഢമായി വിശ്വസിക്കുന്നുവെന്ന് അവരുടെ മേൽ ആരോപണം വെച്ചുകൊണ്ട് 1000 10000 ആളുകളെ നിഷ്കരണം കൊന്നൊടുക്കിയത്. അന്നത്തെ ആ ക്രൂര താണ്ഡവത്തിന്റെ അത് സ്മാരകങ്ങളായിട്ടാണ് കാറ്റക്കോം അല്ലെങ്കിൽ ഭൂഗർഭ ശ്മശാനങ്ങൾ ഇന്നും കണ്ണുള്ളവർക്ക് കാണാൻ തക്കവണ് അവശേഷിക്കുന്നത്. പറഞ്ഞതിന് താല്പര്യം എന്താ ചോദിച്ചാൽ, ഈ സാമ്രാജ്യങ്ങളിൽ ഒന്നും ദൈവമില്ലായിരുന്നു, ഇതിലൊന്നും ദൈവത്തിന് മഹത്വമില്ലായിരുന്നു, അതൊക്കെയും മനുഷ്യന്റെ ശക്തി പ്രകടനങ്ങളായിരുന്നു. ഇനി നിങ്ങൾ ചിലർക്ക് ഒരു ചിന്തയ്ക്ക് സഹായമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ ലോകത്തിൽ ആദ്യം ഈ മനുഷ്യ ഭരണകൂടം ഉണ്ടാക്കിയത് ആരാന്നറിയാവും? നെപ്പോളിയനും അലക്സാണ്ടറും ഒന്നും അല്ല, സീസറല്ല, ഷാർലി മെയ്ൻ അല്ല. അതൊന്നും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. വേദവസ്തകം വായിച്ചാൽ ഉൽപ്പത്തി 11 നിങ്ങൾ കടന്നു വരുമ്പോൾ കാണാം ആരാണ് സാമ്രാജ്യത്തിന്റെ വിത്ത് പാകിയത്. മാനവജാതിയുടെ നടുവിൽ വളരെ തലയെടുപ്പുള്ള ഒരു നേതാവുണ്ടായി, വീരന്മാരിൽ അഗ്രേസരൻ. അവന്റെ പേര് നിമ്രോദം. അവൻ തന്റെ തലമുറയിലെ ആളുകളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഒരു പ്രസംഗം നടത്തി. പ്രസംഗത്തിന്റെ ചുരുക്കം ഞാൻ ചോദിച്ചാൽ, ദൈവം കണ്ട അത്ഭുതം കുറുമാറ് നമുക്കൊരു സംഘടന ഉണ്ടാക്കും, ദൈവം കണ്ട് കൊതിക്കത്തക്കവണ്ണം നമുക്കൊരു ചവറ് പണിതുണ്ടാക്കാം എന്ന് പറഞ്ഞ് ദൈവത്തോടുള്ള വെല്ലുവിളിയായി, ദൈവത്തിന് നേർക്കുള്ള മത്സരമായി അവനൊരു കെട്ടുപണി ചെയ്യാൻ ശ്രമിച്ചു. അത് ദൈവത്തിന്റെ വ്യവസ്ഥയിൽ പെട്ടിട്ടുള്ള അല്ലായിരുന്നത് കൊണ്ട് ദൈവം അതിനെ ശിഥിലമാക്കി കളഞ്ഞുവെന്ന് അതാ 11 എഴുതിയിരിക്കുന്നു. സമയത്ത് അവരിലെപ്പെട്ടാൽ ഞാൻ അതിന്റെ വിസ്താരത്തിലേക്ക് കടന്നു പോകുന്നില്ല. അന്ന് മുതൽ ഇന്നുവരെ ദൈവത്തിന് കീഴ്പ്പെടാതെ ദൈവത്തോട് വിഘടിച്ചുകൊണ്ട് മാനവജാതി സ്വന്തം പരിശ്രമത്താൽ രാഷ്ട്രം വളർത്തി അഭിവൃദ്ധി നേടുവാനായിട്ട് പരിശ്രമിക്കുന്നു. ഞാന് പലർക്കും പ്രസംഗിക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് രാഷ്ട്രീയമായിട്ട് വലിയ പ്രതിപത്തി ഒന്നുള്ള ആളല്ലെങ്കിലും ഞാൻ ചോദിക്കാറുണ്ട്, നമ്മുടെ കേരളത്തിൽ തന്നെയാണെങ്കിലും എത്ര ഗവൺമെന്റുകൾ, കൂട്ടു ഗവൺമെന്റുകൾ ഒറ്റയ്ക്കും പെറ്റയ്ക്കും ഒക്കെ നടമാടിയിട്ട് സ്ഥലം വിട്ടിട്ടുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ആർ യു സാറ്റിസ്ഫൈഡ്? ഒറ്റ ഗവൺമെന്റെങ്കിലും ഭരിച്ച കാലത്ത് എനിക്ക് ആശാപൂർത്തി വന്നെന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ട്? ഓരോ സമയത്തും മനുഷ്യൻ കംപ്ലൈനിങ് ആണ്, അവൻ പിറുപിറുക്കുകയാണ്, മുറുപിറുക്കുകയാണ്, അടുത്തത് വരുമ്പോൾ ശരിയാകും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. ഇടയ്ക്ക് നിങ്ങൾ ആരെങ്കിലും എന്നോട് എന്റെ രാഷ്ട്രീയ വീക്ഷണം എന്താന്ന് ചോദിച്ചാൽ, വാട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് പോളിറ്റിക്സ്, രാഷ്ട്രീയത്തെ കുറിച്ചുള്ള താങ്കളുടെ വീക്ഷണം എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. ഇപ്പോഴത്തെ ഗവൺമെന്റ് മാറി വേറെ ഒരു ഗവൺമെന്റ് വരാൻ പോകുന്ന ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ അതിനെ കുറിച്ച് പറയുന്നത് ഡബിൾ ഫോർ ഡെമൻ, പിശാച് പോയിട്ട് പൂളം വരാൻ പോകും എന്നാ എന്റെ അഭിപ്രായം. പിശാച് പൂളവും തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ വ്യത്യാസം. ദൈവത്തോട് വിഘടിച്ച, ദൈവത്തിന്റെ വ്യവസ്ഥ തെറ്റിയ ഏതൊട്ടും ഇസറ്റ് വരെയുള്ള ഏത് മനുഷ്യൻ കൂട്ടിച്ചേർക്കുന്ന ഭരണകൂടമായാലും അതിന് ദൈവത്തിന്റെ ആശീർവാദമില്ലെങ്കിൽ, ദൈവത്തോട് സംയോജിപ്പില്ലെങ്കിൽ ഒരുത്തന്റെ കയ്യിൽ നിന്ന് ഒരു നന്മയും വരികയില്ലെന്ന് ഇന്ന് രാത്രി ഞാൻ ഉച്ചത്തിൽ ഘോഷിക്കാം. ഹലോ, വരികയില്ലെന്ന് ബാബിലോൺ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും ഗ്രീക്ക് സാമ്രാജ്യവും ഹോളി റോമൻ എംപയർ നാലാമത്തെ ഒരിയ സാമ്രാജ്യവും വിളിച്ചു പറയുന്നു, അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഒരു നന്മ വരുമെന്ന് എനിക്ക് വിശ്വാസമില്ല, ഏഷ്യയായി ഒരു നന്മ വരുത്തുകയില്ല, ഇതെല്ലാം വെറുതെ അവകാശമുള്ളവൻ വന്ന് ഭരണഭാരം ഏറ്റെടുക്കുന്നവരെ ചുമ്മാതെ അതേറെ കളിയായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുമെന്ന് മാത്രം വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ. എന്നാൽ ദാരിദ്ര്യ ലോക സാമ്രാജ്യങ്ങളുടെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അവര് വേറൊരു വെളിപ്പാട് കിട്ടി, അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ രാജാക്കന്മാരുടെ കാലത്ത്, ഈ ജാതികളുടെ കാലം തികയുമ്പോ, ഈ മനുഷ്യ ഭരണകൂടങ്ങളെല്ലാം അവസാനിക്കുമ്പോ, സർവശക്തനായ ദൈവം ഒരു ത്യോക്രാറ്റിക് ഗവൺമെന്റ്, ഒരു ദൈവിക ഭരണകൂടം സ്ഥാപിക്കും. യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞുകൊണ്ട് ആരെ പരിഹസിച്ചുവോ, അസം മോക്കിംഗ് ഒരു പരിഹാസ്യനായ രാജാവായിട്ട് ഞങ്ങളെ തന്റെ കയ്യിൽ കൊടുത്ത് ചെങ്കോലാക്കിക്കൊണ്ട് ആരെ പരിഹസിച്ചുവോ, അവനെ വാസ്തവത്തിലുള്ള രാജാവായി കണ്ടുകൊണ്ട് അവന്റെ മുമ്പിൽ ലോകരാഷ്ട്രങ്ങൾ നമിക്കുന്നതായ ഒരു ദിവസം അടുത്തിരിക്കുന്നു, അതിനുവേണ്ടി ലോകം അണിഞ്ഞൊരുങ്ങുന്നു. ഓ മുൾമുടി അണിഞ്ഞുരെ താരിയായവേ കൂടി തേജപൂർണനായിരാ, മുൾമുടി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാമല്ലോ. എല്ലാ മേഖലകളിലും ചരിത്രാതീത കാലം മുതലേ മനുഷ്യന്റെ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിശ്രമം അതിന്റെ കൊടുമുടിയിൽ എത്തിയിരിക്കുകയാണ്. കലാ സാഹിത്യ ശാസ്ത്രീയ മേഖലകളിലും രാഷ്ട്രീയ വേദിയിലും എല്ലാം മനുഷ്യൻ അപാരമായി പരിശ്രമിക്കുകയാണ്. പക്ഷേ ഒന്നിനൊന്നിന് നടുക്കടലിൽ ചെന്ന് അവസാനിക്കുക. ഇനി ഞാൻ ഒരൊറ്റ മേഖല കൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുക. ഇന്ന് ലോകത്തിലൊരു വലിയ വിഭാഗം മനുഷ്യർ ഉന്നതി പ്രാപിക്കാൻ, സൗഖ്യം പ്രാപിക്കാൻ, സമാധാനം പ്രാപിക്കാൻ, സന്തോഷകരമായ ഒരു ഭാവി കൈവരിക്കാൻ അവർ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് മതമണ്ഡലം, സ്പിരിച്വൽ റബ്. മതപരമായ നിലയിൽ മനുഷ്യർ പരിശ്രമിക്കുന്നു സായുജ്യം നേടുവാൻ, സമാധാനം നേടുവാൻ, ശോഭനമായ ഒരു ഭാവി കൈവരിക്കുവാൻ. പക്ഷേ ഇവിടെ എനിക്ക് ദുഃഖത്തോടെ ഒരു കാര്യം പറയാനുള്ളത്, പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാൻ പാടില്ലാത്ത മൂഢന്മാർ ഞങ്ങളുടെ പ്രയത്ന നിമിത്തം ക്ഷീണിച്ചു പോകുന്നു. എന്റെ സുഹൃത്തെ, മതമെന്ന് പറഞ്ഞതുകൊണ്ടായില്ല, ആത്മീയമെന്ന് പേര് കേട്ടതുകൊണ്ടായില്ല, നീ പരിശ്രമിക്കുന്ന മാർഗം ദൈവികമല്ലെങ്കിൽ നീ പരിശ്രമിച്ച് തളർന്നത് തന്നെ അടയാളം. ഇത് വേദവസ്ത്രത്തിലുള്ള ടെക്സ്റ്റ് നിങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ അതിവേഗം ഞാൻ ശ്രമിക്കുന്നു. ഞാൻ നിമിഷങ്ങൾ കൊണ്ട് ദിവസങ്ങൾ അവസാനിപ്പിക്കും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 3 മുതൽ 1-2 വാക്യങ്ങൾ വേഗമായി ചക്രവന്മാരാരെങ്കിലും.
കുറെ കാലം കഴിഞ്ഞിട്ട് കൈ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലേക്ക് അടിഞ്ഞൂരുകളിൽ നിന്ന് അവയുടെ നേരത്തിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കൈയിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല.
ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാവുന്ന ഒരു കഥയാണ്. രണ്ടുപേർ ആരാധിക്കാൻ പുറപ്പെട്ടു. എന്റെ ഭാഷ പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ആരാധനയ്ക്ക് പുറപ്പെട്ടപ്പോൾ അവർ കൊണ്ട വ്യക്തമായ ആ സാധനങ്ങളുടെ നമ്പർ വെറൈറ്റി നോക്കുകയാണെങ്കിൽ കൂടുതൽ ഐറ്റംസ്, ഈ ആദ്യപോലെയൊക്കെ കൂടുതൽ ഐറ്റംസ് കൊണ്ടുവരുന്ന ആളുകൾക്ക് ചില സമ്മാനമൊക്കെ കൊടുക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതുപോലെ ആരാധനയ്ക്ക് കൂടുതൽ ഐറ്റംസ് കൊണ്ടുവന്ന ആളുകൾ സമ്മാനം കൊടുക്കണം എന്ന് ദൈവം തീരുമാനിക്കുകയാണെങ്കിൽ കായേ ഫസ്റ്റ് പ്രൈസ് കായന് കിട്ടും. പക്ഷെ വേദവസ്ഥത്തിൽ എഴുതിയിരിക്കുന്നത് യഹോവ കായേനിലും അവന്റെ ആ സമയത്ത് നിങ്ങൾ എനിക്ക് ആവശ്യമുള്ളത് തരാതെ ഞാൻ ചോദിക്കാത്ത സാധനങ്ങളെല്ലാം കൊണ്ട് എനിക്ക് തരിക. വായിക്കാൻ കൊള്ളാവുന്ന ഒരു പുസ്തകം കൊണ്ടുവരുന്നു, നല്ല കുഷ്യൻ എടുത്തുകൊണ്ട് വരുന്നു, കാരിടുന്നു. സുഹൃത്തെ, ഇതൊക്കെ നല്ല കാര്യമാണെങ്കിലും എനിക്കിപ്പോൾ പ്രസാദമായിട്ടുള്ളത്, എനിക്ക് ആവശ്യമായിട്ടുള്ളത് അതാ. ദൈവത്തെ ആരാധിക്കാൻ ഒരുത്തൻ ഒറ്റ കാലടി എടുത്ത് മുന്നോട്ട് വെക്കുന്നതിന് മുമ്പേ അവൻ ദൈവത്തെ മനസ്സിലാക്കണം. റോമാലേഖനം 1-ാം അധ്യായത്തിൽ മഹാഭാഗ്യവാനും സ്വർഗീയ ജ്ഞാനിയുമായ പൗലോസ് പറയുന്നത് അവർ ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിച്ചില്ല. നീ ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ ആരെയെങ്കിലും പിടിച്ച് ദൈവമാക്കുകയോ ഏതിനെയെങ്കിലും പിടിച്ച് ദൈവമാക്കുകയോ ചെയ്യാൻ നീ തത്രപ്പെടരുത്. ദൈവത്തെ മാത്രമേ നീ ദൈവമായിട്ട് കാണാവൂ. 63-ാം സങ്കീർത്തനം സകല ക്രൈസ്തവരും സകല ചിന്തകന്മാരും വായിച്ചിട്ടുണ്ടല്ലോ. ദാവീദ് യഹൂദ്യാമരുഭൂമിയിൽ നിന്ന് പ്രാർത്ഥിച്ചത് ദൈവമേ നീ എന്റെ ദൈവം. ആ വാക്യത്തിന്റെ അർത്ഥം എന്ത്? അനേകർക്കും ദൈവമല്ല ദൈവം, എന്നാ ദാവീദിന് ദൈവമാണ് ദൈവം. റിയൽ ഗോഡ് ഈസ് ഹിസ് ഗോഡ്. അവന്റെ ദൈവം സത്യദൈവമാണ്. സത്യദൈവത്തെയോണം അവൻ ഭജിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്നവനെ, ദൈവത്തെ ആരാധിക്കാൻ പോകുന്നവനെ, നീ വ്യവസ്ഥ പറ്റി അന്വേഷിക്കല്ലേ, നീ വഴിയറിയാതെ ക്ഷീണിച്ചു പോകും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ രണ്ടുപേര് തമ്മിൽ രണ്ട് പാർട്ടിക്കാർ ആരാധിക്കാൻ പോയതായിട്ട് വേദവസ്ഥയുണ്ട്. രാജാക്കന്മാരുടെ വസ്ത്രത്തില് 400 ചിന്തുവാനും ആളുകൾ ചേർന്ന ഒരു ആരാധന രാവിലെ തുടങ്ങി ബോധനയാഗത്തിന്റെ സമയം വരെ ബാലേ ഉത്തരമല്ലതമേ എന്നും പറഞ്ഞ ആരാധന സിൻസിയർ വർഷിപ്പാണ്. കുത്തി അത് ദേഹത്തിലെ രക്തമെല്ലാം ഒഴുക്കിക്കൊണ്ടാണ് ആരാധനയ്ക്കകത്ത് ആത്മാർത്ഥതയില്ലെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. ചോര വരുത്തിക്കൊണ്ടുള്ള ആരാധനയാണ്. സ്വന്തം ദേഹം കുത്തിമുറിച്ച് ചോര വരുത്തുന്നു. അവരുടെ വിളികേത്ത കല്ല് വലിയും. ബാലേ ഉത്തരമല്ലണമേ എന്ന വേദവസ്ഥ എഴുതിയിരിക്കുന്നു. ഒരു ശബ്ദമോ ഒരു അനക്കമോ ഉണ്ടായില്ലെന്ന്. ഒരിക്കൽ ഒരാൾ പറഞ്ഞു, ചിലരുടെ ആരാധനയെ കുറിച്ച് ഒരാൾ പരിഹസിച്ച് പറഞ്ഞത് ഫോണിന്റെ മറുവശത്ത് ആളില്ലാതെ ഇപ്പുറത്ത് ഓരോരുത്തർ നിന്നുകൊണ്ട് റിസീവർ മറ്റേയാൾ എടുക്കാതെ ചുമ്മാ സംസാരിക്കുന്ന പോലെ ചില ആരാധന. അപ്പുറത്ത് എടുക്കാനാരും ഇവിടെ സംസാരത്തിന് പോകും. എന്നാൽ നിന്റെ ആരാധന സത്യമാണെങ്കിൽ നിന്റെ വിളി കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടായിരിക്കണം. നീ ഇടവരുമ്പോൾ ഉത്തരവെള്ളുന്ന ഒരു ദൈവം ഉണ്ടായിരിക്കണം. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടായിരിക്കണം. ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്തീകരിപ്പാൻ നിന്നെ കിടവരട്ടെ. ഞാന് ഓർത്തഡോക്സ് സമൂഹത്തിൽ ആറു വർഷത്തോളം ഒരു വൈദികനായി ശുശ്രൂഷിച്ച ഒരാളാണ്. അനേകം വൈദികർ പല കാരണങ്ങൾക്ക് വേണ്ടിയൊക്കെ തങ്ങളുടെ സ്ഥാനമാനങ്ങളെയൊക്കെ വിട്ടുപോകുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്റെ കല്യാണം കഴിക്കാനായിട്ട് പോയിട്ടുണ്ട്, ഞാൻ അതിന് മുമ്പേ കല്യാണം കഴിച്ചതാണ്. പല കാര്യങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം വലിച്ചു കളഞ്ഞേറ്റ് പോകുന്നവരുണ്ട്. ഇന്ന് വരുകാലം ഒരു കൊച്ചു സഹോദരൻ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ സ്ഥാനത്ത് നിന്ന് പോയത്, വല്ല പ്രത്യേക കാരണം വല്ല ഉണ്ടോന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രത്യേകമായിട്ടൊരു കാരണവുമില്ല, ഞാൻ ദൈവത്തിന്റെ വചനം പരിശോധിക്കുകയും സത്യം അറിയാൻ ശ്രമിക്കുകയും ചെയ്തു, ആ സത്യം എന്നെ സ്വതന്ത്രനാക്കി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ആത്മീയത്തിൽ കൂടെ മുന്നേറുന്ന എന്റെ ജനമേ, എന്തെങ്കിലും ആത്മീയം പോരാ, ഏതെങ്കിലും തരത്തിലുള്ള ആത്മീയം പോരാ, ഏതെങ്കിലും തരത്തിലുള്ള ആത്മീയം മതിയായിരുന്നെങ്കിൽ ദൈവം കായേനിലും പ്രസാദിക്കുമായിരുന്നു. എന്നാ ദൈവം പറഞ്ഞത്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് പ്രസാദം ഉണ്ടാകയില്ലയോ എന്നാണ്. അപ്പൊ കായനിത്രയെല്ലാം കൂടെ വാരി കെട്ടിക്കൊണ്ട് ദൈവത്തിനെ കൊണ്ടേ കൊടുത്തിട്ടും ദൈവം അത് നന്മയായിട്ട് സ്വീകരിക്കുന്നില്ലെന്ന്. ഹാലലോ, ദൈവം ഒന്നിനെ നല്ലതായിട്ട് കണിക്കണമെങ്കിൽ ഗോഡ് പ്രപ്പോസ് ആയിരിക്കണം, ദൈവം നിർദ്ദേശിച്ചതായിരിക്കണം, ദൈവം ഇഷ്ടപ്പെടുന്നതായിരിക്കണം. ഹാബേൽ ഒറ്റയായിട്ടേ ദൈവസന്നിധി കൊണ്ട കൊടുത്തുള്ളൂ, ഒരു ഒരു യാഗമൃഗം, അതിന്റെ യാഗം ദൈവം പ്രസാദിച്ചു. കാരണം എന്ത്? അത് കാൽവരിയിൽ കാലങ്ങളുടെ തികവിൽ ലോകത്തിന്റെ പാപപരിഹാരാർത്ഥം സംഭവിക്കുവാനിരിക്കുന്ന തന്റെ ഏകരാവിനായ പുത്രന്റെ ലോകത്തിന്റെ പാപഭാരം ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാറിന്റെ സമ്പൂർണ്ണ ബലിയുടെ നിദർശനമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ദൈവം അവന്റെ ആരാധനയിൽ പ്രീതനായി തീർന്നത്. പ്രീതലോ, നമ്മൾ ആരാധിച്ച് തളരരുത്. രാഷ്ട്രീയത്തിൽ മനുഷ്യൻ പരിശ്രമിച്ച് തളരുന്നു, കലാവേദിയിൽ, സാഹിത്യരംഗങ്ങളിൽ, ശാസ്ത്രീയ മണ്ഡലത്തിൽ എല്ലാ മനുഷ്യൻ വിജയം കാണാതെ അതെ തളരുന്നു. ഇതുപോലെ മതത്തിന്റെ മേഖലയിൽ അനേകർ വഞ്ചിതരാകുകയാണ്, അനേകർ പരിചയിച്ച മതം വിടാൻ ഇഷ്ടമില്ലാത്തവരാണ്. ഞാൻ പലരോടും സംസാരിച്ചിട്ടുണ്ട്, എനിക്ക് ദൈവം തന്ന പരിജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ സംസാരിച്ചിട്ടുണ്ട്, പല ആളുകളും അംഗീകരിക്കുകയും ചെയ്യും. എന്നാൽ നമുക്ക് സത്യത്തിന് സാക്ഷിയായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ ഒരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓർക്കും. ഞാന് പൗലോസ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ച പോലെ ഞാൻ ഒരിക്കൽ ഒരാളിനോട് വളരെ മണിക്കൂറുകൾ എടുത്ത് എന്റെ സാക്ഷ്യം പറഞ്ഞ എന്റെ ഈ ബോധ്യമെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം മുഴുവൻ ഇരുന്ന് കേട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതെല്ലാം ബോധ്യപ്പെട്ടോ? ആ കാര്യമൊക്കെ ശരിയാ. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ നമുക്ക് സത്യം അനുസരിക്കണം. എന്നോട് പറയാ, എനിക്ക് മനസ്സിൽ മനസ്സിലും എന്നെ കിട്ടുകയാലും അനേകം ആളുകളും സാക്ഷ്യക്കാർ, സത്യം മനസ്സിലാക്കിയാലും സാക്ഷ്യക്കാർ. ഇനി വേറെ ഒരു കുട്ടിയുണ്ട്, അവരുടെ കാര്യം കൂടെ വേറെ സത്യം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഞാനൊരു പ്രായമുള്ള ഒരു അപ്പച്ചനോട് ദൈവിക സത്യങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹം എന്റെ സാക്ഷ്യമൊക്കെ ഇഷ്ടപ്പെട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഞാൻ ചോദിച്ചു, അപ്പച്ചൻ ശരിയല്ലേ ഞാൻ പറഞ്ഞല്ല? ശരിയാ. എന്നാ നമുക്ക് ഈ സത്യത്തിന് വേണ്ടി മുന്നോട്ട് പോകാം. അപ്പൊ എന്നോട് പറയാ, ഈ 10-70 വയസ്സ് വരെ ഇങ്ങനെ ജീവിച്ചായിട്ട് ഇനി പെട്ടെന്ന് ഞാനൊരു വ്യത്യാസം വരുത്തുമ്പോ ആളുകൾ എന്നാ ഓർക്കുന്നു? അതിന്റെ പേര് ആ വേദവസ്ഥ പറയുന്ന ദുരഭിമാനം. സാധ്യത്താലും ദുരഭിമാനത്താലും ഒന്നും കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ലിത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ ദൈവം എനിക്ക് പ്രകാശിപ്പിക്കുന്ന സത്യത്തിന് സാക്ഷിയായിട്ട് ഇറങ്ങുന്ന സമയത്ത് ലോകത്തിൽ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഞാനല്ലാതെ എനിക്കൊരു സഹായവും, സ്വർഗത്തിൽ ദൈവം ഉണ്ടായിരുന്നു, അതൊഴിച്ച് വേറെ ഒരു മനുഷ്യനും എനിക്ക് സൈഡ് പറയാനുണ്ടായിരുന്നില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഞാന് അത് ഭവിഷ്യത്തുകളെ എണ്ണാതെ ഭാരപ്പെടാതെ ദൈവത്തെ മാത്രം നോക്കി ഇറങ്ങിയതിനാൽ ഇന്ന് രാത്രി വരെ ഞാൻ നിൽക്കുന്നു. ദൈവം എനിക്ക് നല്ലവനായിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് മതത്തിന്റെ വഴിത്താരയിൽ വ്യവസ്ഥ തെറ്റി അധ്വാനിച്ച് കൈകുഴയുന്നവരെ, കാലടികൾ പതർന്നവരെ, ഇന്ന് രാത്രി ഞാൻ പറയുന്നത് ദൈവത്തിന്റെ വ്യവസ്ഥയിൽ മുന്നോട്ട് പോയ ഹാബേലിനെ പോലെ ദൈവത്തിന് പ്രസാദകരമായി ആരാധിപ്പാൻ മുന്നോട്ട് വരിക. നീ ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നത് ശരിയല്ലല്ലോ. ഞാൻ ഈ ദിവസങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും പറയുന്ന രണ്ട് വാക്കുകളാണ് വേദപുസ്തകത്തിൽ, അത് സുവിശേഷങ്ങളിലും അപ്പസ്തോലീയ ലേഖനങ്ങളിലും വെളിപ്പാട് പുസ്തകത്തിലും മറ്റും ഉപയോഗിച്ചിരിക്കുന്നതായ രണ്ട് പദങ്ങൾ എന്താണെന്നറിയാമോ? വിശുദ്ധിയും നീതിയും. നീതിയും വിശുദ്ധിയും, നീതിയും വിശുദ്ധിയും. ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം എന്താണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നീതിമാനീ നീതി അയ്യത്ത്, വിശുദ്ധ നീതിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. നീതിയും വിശുദ്ധിയും രണ്ടാണ്. കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധനായിരുന്നു. അവൻ യോർദാനിൽ നിസാരം വെക്കാനായിട്ട് യോഹന്നാൻ അടുക്കത്തു. അപ്പൊ യോഹന്നാൻ ധരിച്ചത് ഇത്രയും പരിശുദ്ധനായ ഒരാളിന് ഇതിന്റെ ആവശ്യമില്ലെന്ന്. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, നിനക്ക് ഇതിന്റെ ആവശ്യമില്ലെന്ന്, നീ പരിശുദ്ധനല്ലേ. ഉടനെ കർത്താവ് പറഞ്ഞു, സമ്മതിക്കുക, ഇത് വിശുദ്ധിക്ക് വേണ്ടിയുള്ളതല്ല, ഇത് നീതിക്ക് വേണ്ടിയുള്ളതാണ്. സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമത്രേ എന്ന് പറഞ്ഞു. അവിടെ ദൈവത്തിന്റെ കൽപ്പന താനൊരു മാതൃകാപുരുഷനായി നിന്നുകൊണ്ട് അംഗീകരിച്ചു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ചെല്ലു പറയാറുണ്ട് ഈ സ്നാനം ഒക്കെ വേറും വില പറഞ്ഞ കാര്യമാണ്, അല്ലെന്ന് വാദിക്കുന്നവനാണ് ഞാൻ പല കാരണങ്ങളാൽ. അതിൽ ഒരു കാരണം, ഇത് നിസാര കാര്യമാണെങ്കിൽ അതിനുവേണ്ടി സ്വർഗം തുറക്കുകയാണ്. യേശു സ്നാനമേറ്റപ്പോൾ സ്വർഗം തുറന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് സമ്മേളിച്ച ചുരുക്ക സമർപ്പണങ്ങളിൽ ഒന്നായിരുന്നു യേശുവിന്റെ സ്നാനവേള. പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ ചിറകടിച്ച് ഇറങ്ങി വന്നു. തന്നെയുമല്ല, അവിടെ കേട്ടതായ ഒരു ശബ്ദം എന്താണെന്നറിയാമോ? പിതവത്സം, എന്റെ പ്രിയമകൻ, എന്റെ പ്രിയമകൻ, ഇവനിൽ ഞാൻ പ്രിയതരായിരിക്കുന്നു. ഏ സുഹൃത്തെ, ദൈവത്തെ അനുസരിക്കുവാനായി ഏൽപ്പിച്ചു കൊടുക്കുക. കുട്ടി ന്യായങ്ങളും മുടന്ത ന്യായങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് ദൈവത്തെ അനുസരിപ്പാനായി ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവാനുഗ്രഹം നിന്റെ മേൽ പകരപ്പെടും. ഇനി ലോകം അധികം തുടരുകയില്ല. Things are coming to a close. കാര്യങ്ങൾ പര്യവസാനിക്കാൻ പോവുകയാണ്. ഈ ലോകമാകുന്ന ഈ യുഗം അതിന്റെ സൂര്യാസ്തമനത്തിലേക്ക് വരികയാണ്, ഒരു ക്ലൈമാക്സിലേക്ക് വരികയാണ്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്തവരെ ഭൂമിയിലേക്ക് വരും. ഹല്ലേലൂയ. അവനെ എതിരേൽപ്പാനായി നിങ്ങളിൽ എത്ര പേര് ഒരുങ്ങും? ഇതാ അവൻ ദേഹാരൂഢനായി വരുന്നു. ജനമേ, അവനെ എതിരേൽക്കുവാൻ നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സകല മേഖലകളിലും സമ്പദാവസ്ഥ, എല്ലായിടത്തും പതർച്ച, എല്ലായിടത്തും കുഴച്ചിൽ, എല്ലായിടത്തും മനുഷ്യൻ പരിക്ഷീണനാകുന്നു. എന്നാൽ ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോടുകൂടി ദൈവത്തിന്റെ വഴിയിൽ കൂടെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ എല്ലാവരെയും അതിനായിട്ട് ഒരുക്കുമാറാകട്ടെ.
വരുവിൻ ഈ നല്ല സമയം, ഹൃദവാക്താവിൻ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം, ഹൃദവാക്താവിൻ നിന്നെ യേശു വിളിച്ചിടുന്നു. വാഴ്വിൻ നാളെല്ലാം നീ നാടാ, ഭാരത്തോടെ നീ കഴിക്കുകയോ. വാഴ്വിൻ നാളെല്ലാം വീണാരത്തോടെ നീ കഴിക്കുകയോ. വന്നുടൻ പാദം തേടിടുകി, വിണ്ണതിൽ നിന്നെ ചേർത്തിടുമേ. വരുവിൻ ഈ നല്ല സമയം, വൃതാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം, വൃതാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകും സമം അതു നമ്പാതെ മയക്കും നിന്നെ. ഉലകമായ അഴകും സമം അതു നമ്പാതെ മയക്കും നിന്നെ. മരണമൊരു നാ വന്നിടുമേ, മറക്കാതെ നിന്റെ രക്ഷകനെ. വരുവിൻ ഈ നല്ല സമയം, വൃതാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം ഹൃദവക്കാതെ നിന്നെ യേശുവിളിച്ചിടും. ീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും ഓരക്കുരീശി ചുമന്നു നിന്നെ സൗഖ്യമാക്കി തൻ അടിക്കണ വരുവിൻ ഈ നല്ല സമയം ാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം ഹൃദവക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. നിൻതേരും ജീവൻ പുസ്തകത്തിൽ ഉണ്മയായിന്ന് എഴുതിടും. വരുവിൻ ഈ നല്ല സമയം ഹൃദവക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം ഹൃദവക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു.